الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد نمبر ഒന്ന് രണ്ട് മാസികൾ പിന്നെ സൂറത്ത് തലാഖിന്റെ ആമുഖം എന്നോണം തലാഖും അതുമായി ബന്ധപ്പെട്ട ചില മസാലകൾ ഖുൽഉ ഫസ്ഖ് ഈലാ ലിആൻ തുടങ്ങിയുള്ള ഏതാനും മസാലകൾ കാരണം സൂറത്ത് തലാഖ് മനസ്സിലാക്കൽ ഈ മസാലകളെ അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ മനസ്സിലാക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതുകൊണ്ടാണ് ആ വിഷയത്തിൽ നമ്മൾ ഒരു ആമുഖം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തലാഖ് എന്ന് പറഞ്ഞാൽ ഹല്ലു അഖ്ദി നിക്കാഹ് ഔ ബഅ്ദിഹി ഹല്ലു അഖ്ദി നിക്കാഹ് എന്താ ഹല്ലു അഖ്ദി നിക്കാഹ് എന്ന് അതിനെ എഴുതിയാൽ ഹല്ല് എന്ന കെട്ടയിട്ട് ഹല്ലു അഖ്ദ് അഖ്ദ് എന്ന ബന്ധം പല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തലാഖിന് പറഞ്ഞ നിർവചനങ്ങളിൽ ഒന്ന് ഹല്ലു അഖ്ദി നിക്കാഹ് നിക്കാഹ് എന്നാൽ വിവാഹം അഖ്ദി നിക്കാഹ് എന്നാൽ വിവാഹ ഉടമ്പടി വിവാഹ കരാർ ഹല്ല എന്നാൽ കെട്ടഴിക്കുക അതിനഴിക്കുക ഔ അല്ലെങ്കിൽ ബഅ്ദിഹി അതിന്റെ ചിലത് നിക്കാഹിന്റെ ചിലത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിക്കാഹിനെ പാടെ മുറിക്കും അല്ലെങ്കിൽ ഭാഗികമായിട്ട് മുറിക്കും പല അതിനാണ് തലാഖ് എന്ന് പറയാം. ഇപ്പൊ ചില തലാഖുണ്ടല്ല അത് ഒരു പെണ്ണിനായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് മുറിക്കും നിക്കാഹിന്റെ അഖ്ദിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇപ്പൊ തലാഖ് ബായി ചെയ്തു മൂന്നാമത്തെ തലാഖ് അതേസമയം മടക്കിയെടുക്കാവുന്ന ഒന്നാമത്തെ തലാഖാണെങ്കിലും തലാഖ് എന്തെങ്കിലും പൂർണ്ണ നിക്കാഹിന്റെ ബന്ധം പൂർണ്ണമായിട്ട് മുറിയില്ല എന്നെ മനസ്സിലായി ചില നമുക്ക് അത് വരും. അപ്പൊ ഹല്ലു അഖ്ദി നിക്കാഹി ഔ ബഅ്ദിഹി നിക്കാഹിന്റെ ഉടമ്പടി കരാർ അഖ്ദ് അതിനെ ഹല്ല് ചെയ്യാം നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ നിക്കാഹ് പൂർണ്ണമായിട്ടുള്ളതില്ല ബാബി അതിന്റെ ചിലത് ഇതിനാണ് ഫുഖഹാക്കൾ ഇതാണ് ഫുഖഹാക്കൾ തലാഖിന് പറയുന്നതായ താരിഖ് നിർവചനം. ഇസ്ലാമിൽ തലാഖിന്റെ ഹുക്മ് എന്താ ഇസ്ലാമിൽ തലാഖിന്റെ ഹുക്മ് തലാഖ് അനുവദനീയമാണ് തലാഖ് അനുവദനീയമാണ് അതിന്റെ സമയത്ത് തലാഖ് ഇസ്ലാമിൽ അനുവദനീയമാണ് അതാണ് മൊത്തത്തിൽ അതിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് നിക്കാഹിന് നിശ്ചയിച്ചത് എന്തിനാണ് വിവാഹം നിശ്ചയിച്ചത് വിവാഹം നിശ്ചയിച്ചത് വിവാഹിതരാകുന്ന വധൂവരന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ കഴിയാനാണ് ഒന്നിച്ച് സ്നേഹത്തിൽ കഴിയാനാണ് അതാണ് വിവാഹത്തിന്റെ ഒരു ലക്ഷ്യം. ആ സ്നേഹമില്ലാതായാൽ വിവാഹങ്ങൾ തുടരാൻ പ്രയാസം മനസ്സിലായ അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിവാഹത്തിൽ കുറെ ഹിക്മത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട് മനസ്സിലായി ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണം ആത്മീയമായിട്ട് ഭർത്താവിന്റെ പവിത്രത ഭാര്യയെ സംരക്ഷിക്കണം ഭാര്യന്റെ പവിത്രത ഭർത്താവ് സംരക്ഷിക്കണം മനസ്സിലായത് അങ്ങനത്തെ ഒരവസ്ഥ ഇല്ലെങ്കിലും എന്തിനാണോ നിക്കാഹ് നിശ്ചയിച്ചത് അതില്ലാതായി ഭാര്യ ഭർത്താവിനെ സംരക്ഷിക്കുന്നു ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കുന്ന അവസ്ഥ ഇല്ലെങ്കിൽ എന്തിനാണ് നിക്കാഹ് ഉണ്ടാക്കിയത് അതില്ലാതായി അത്തരണത്തിൽ തലാഖാകാവുന്നതാണ് അത്തരണത്തിലാണ് തലാഖ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിക്കാഹ് നിശ്ചയിച്ചത് മനുഷ്യന്റെ പ്രകൃതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച വികാരങ്ങൾ ഈ വികാരത്തെ ശമിപ്പിക്കുവാൻ ഇസ്ലാമിൽ അനുവദനീയമായ കൃത്യമായ ഒരു രീതിയാണ് വിവാഹം. വിവാഹത്തിലൂടെ തനിക്ക് ഇണയാകുന്നവൾ ആരാണോ അവളെ പ്രാപിച്ചാണ് വികാരം ശ്രദ്ധിക്കേണ്ടത്. വരം വിവാഹത്തിലൂടെ തനിക്ക് ഇണയായി ലഭിക്കുന്ന വ്യക്തി ആരാണ് അയാളെ സമീപിച്ചാണ് ഭാര്യ വധു തന്റെ വികാരത്തെ ചലിപ്പിക്കേണ്ടത്. മനസ്സിലെ? അപ്പോ ഓരോരുത്തരും ഒന്നാം നിശ്ചയിച്ചതായിട്ടുള്ള വികാരം വധു വരന്മാർ അങ്ങോട്ട് പങ്കിട്ട് അത് പൂർത്തീകരിക്കണം. അണുതിനൊരു അവസ്ഥ ഇല്ലെങ്കിൽ അവസരം ഇല്ലെങ്കിൽ മനസ്സിലെ ആ തരുണത്തിലാണെങ്കിൽ അള്ളാഹു സുബ്ഹാനതാല മനസ്സിലെ തലാഖ് നിശ്ചയിച്ചിട്ടുള്ളത്. തലാഖിന്റെ ഹുക്മ് അത് മൊത്തത്തിൽ അനുവദനീയമാണ് തലാഖിന്റെ അവസരത്തിൽ. എന്നാൽ ചില സമയങ്ങളിൽ തലാഖ് നിർബന്ധമാകും. എപ്പോഴാ തലാഖ് നിർബന്ധമാകാൻ? ഒരു സ്ത്രീ നിസ്കരിക്കാത്ത സ്ത്രീയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാത്ത സ്ത്രീയാണ്, ഇത്തരം സ്ത്രീകളെ ഇണകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതില്ല. അതേപോലെ തന്നെ ഇപ്പുറത്തും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മതപരമായിട്ട് മോശമായ അവസ്ഥയിലാണ്, മനസ്സിലെ ഭാര്യയ്ക്ക് തുടർന്നു പോകാൻ പ്രയാസമുള്ള അവസ്ഥയാണ്. മനസ്സിലെ? അതേപോലെ തന്നെ ചെറയിൽ എന്തിനാണ് വിവാഹം നിശ്ചയിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് നിർബന്ധമായി തലാഖ് ചെയ്യേണ്ടതായ അവസ്ഥ വരികയാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ തലാഖിൽ നിർബന്ധം. മനസ്സിലെ? അപ്പൊ തലാഖിന് രക്ഷപ്പെടുന്നില്ല, തലാഖിന് രക്ഷപ്പെടുന്നില്ല. പിന്നെയോ സാഹചര്യങ്ങൾക്കനുസരിച്ച് തലാഖിന്റെ ഹുക്മ് മാറും. മൊത്തത്തിൽ അത് അനുവദനീയമാണ്, ചില സമയത്ത് നിർബന്ധമാകാം. ചില നിർബന്ധ സാഹചര്യങ്ങൾ വന്നാൽ തലാഖ് ചില മുസ്തഹബ്ബാകും. നിർബന്ധ സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളുടെ ചില സ്വഭാവ ദൂഷ്യം കാരണത്താൽ മനസ്സിലായില്ലേ നിർബന്ധിതമായിട്ട് തലാഖ് ചെല്ലേണ്ടിയത്. ചില സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നത് തലാഖ് ചെല്ലൽ അവിടെ പ്രതിഫലാർണമാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അകാരണമായിട്ടുള്ള തലാഖ് അതിന്റെ ഹുക്മ് ഹറാമാണ്. അകാരണമായിട്ട് ഒരാൾ തലാഖ് ചെല്ലണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൽ വളരെ ഭദ്രമായിട്ട് നിശ്ചയിച്ച ഒരു ബന്ധമാണ് നിക്കാഹ്. അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു വകൈഫ തഖുദൂനഹു വഖദ് അഖ്ബാ ബഅദുകും ഇലാ ബഅദ് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ. പെണ്ണുങ്ങൾ നിങ്ങൾ പുരുഷന്മാരിൽ നിന്ന് മീസാഖൻ ഗലീദ കടുത്ത ഒരു കരാറാണ് വാങ്ങിയിട്ടുള്ളത്. വലിയ ഒരു ഉടമ്പടിയാണ് വാങ്ങിയത്. ആ ഉടമ്പടി പെട്ടെന്ന് മുറിക്കാൻ പറ്റില്ല, പെട്ടെന്ന് മുറിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? അകാരണമായിട്ട് അത് മുറിക്കുന്നുവെങ്കിൽ അതിന്റെ ഹുക്മ് എന്താണ്? ഹറാമാണ്. അപ്പൊ തലാഖ് ചിലപ്പോ അനുവദനീയാകും, ചിലപ്പോ നിർബന്ധമാകും, ചിലപ്പോ എന്താകും അത് ഹറാമാണ്. മനസ്സിലായി? അപ്പൊ തലാഖിന് ഓരോ ഹുക്മില്ല. തലാഖ് ചെല്ലേണ്ട സ്ഥിതി വിശേഷം വരികയാണ് എങ്കിൽ ആ സ്ഥിതി വിശേഷം അറിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ഹുക്മ്. ആ തലാഖ് അനുവദനീയമാണോ, ആ തലാഖ് പ്രതിഫലാർഹമാണോ, ആ തലാഖ് നിർബന്ധമാണ്, അതിന് ആ തലാഖ് ഹറാമാണോ എന്നത് പുറത്തെ ഹുക്മ് അതിനില്ല എന്നാണ്. തലാഖ് ഹറാമാകുന്ന മറ്റേ ജന്മം സത്യം പറഞ്ഞ തലാഖ് ചില സമയത്ത് ഹറാമാണ്, അകാരണമായിട്ടുള്ള തലാഖ്. ഒരു പെണ്ണിന്റെ ആർത്തവ പിരീഡിൽ അവളെ തലാഖ് ചെല്ലൽ ഇസ്ലാമിൽ ഹറാമാണ്. പ്രസവരക്തമുള്ള ഒരു സ്ത്രീയെ തലാഖ് ചെല്ലൽ ഇസ്ലാമിൽ ഹറാമാണ്. മനസ്സിലായി? അതേപോലെ തന്നെ പെണ്ണിന്റെ ശുദ്ധികാലത്ത് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സമയം തലാഖ് ചെല്ലലും ഹറാമാണ്. മനസ്സിലായി? അപ്പൊ തലാഖിന്റെ ഹുക്മ് നോക്കി, നിങ്ങൾ ആർത്തവ പിരീഡിൽ ഇരിക്കെ ഒരു പെണ്ണിനെ തലാഖ് ചെല്ലുമ്പോൾ അത് ഹറാമാണ്. തലാഖ് ചെല്ലുന്ന ഭർത്താവ് കുറ്റക്കാരനാണ്. പ്രസവരക്തമുള്ള സമയത്ത് ഒരു സ്ത്രീയെ തലാഖ് ചെല്ലൽ ഹറാമാണ്. അങ്ങനെ തലാഖ് ചെല്ലുന്ന ഭർത്താവ് കുറ്റക്കാരനാണ്. ഒരു ശുദ്ധികാലം, ആ ശുദ്ധകാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ശുദ്ധികാലത്ത് ആ പെണ്ണിനെ തലാഖ് ചെല്ലാൻ പാടില്ല. മനസ്സിലായി? ആ ശുദ്ധികാലം കഴിഞ്ഞ് പിന്നെ ആർത്തവകാലം കഴിഞ്ഞ് അടുത്ത ശുദ്ധികാലം വന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പോളെ തലാഖ് ചെല്ലാൻ പാടില്ല. അപ്പൊ ശുദ്ധികാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തലാഖ് ചെല്ലൽ ഹറാമാണ്. പറഞ്ഞാൽ മനസ്സിലായി? അപ്പൊ തലാഖിന്റെ ഹുക്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹുക്മ് ഒരൊറ്റ ഹുക്മല്ല പ്രത്യേകത, അതിന്റെ സ്ഥിതി വിശേഷത്തിനനുസരിച്ച് ആ ഹുക്മ് മാറിക്കൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാഫുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹദ്ലുഹുന്ന ജിദ്ദുൻ. മൂന്ന് കാര്യങ്ങൾ, അത് ഗൗരവമാണ്. കാര്യത്തിലായാലും ഗൗരവമാണ്, കളിയിലായാലും ഗൗരവമാണ്. മൂന്ന് കാര്യങ്ങൾ, കാര്യത്തിൽ കൈകാര്യം ചെയ്താലും അത് ഗൗരവം തന്നെയാണ്, കളിയിൽ കൈകാര്യം ചെയ്താലും അത് ഗൗരവം തന്നെയാണ്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ നിക്കാഹു വസ്സലാത്തു വറജാ. നിക്കാഹ് മറ്റേ നിക്കാഹ് കളിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നിക്കാഹ് നിക്കാഹാണ്. അതേപോലെ തന്നെ തലാഖ് കളി രൂപത്തിൽ നിർവഹിച്ചാൽ തലാഖാണ്. അതേപോലെ തന്നെ റജാ, വിദ്യയിലിരിക്കുന്ന പെണ്ണിനെ മടക്കിയെടുത്തു എന്നുള്ളത് കളിയിൽ പറഞ്ഞാലും അത് കാര്യമാണ്. മനസ്സിലായി? അപ്പോ കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ്, കളിയിൽ പറഞ്ഞാലും കാര്യമാണ്. ഇത് നിക്കാഹൻ തലാഖ് റജാ. റജാത്ത് എന്ന് പറഞ്ഞെങ്കിൽ വിദ്യയിലിരിക്കുന്ന സ്ത്രീയെ മടക്കിയെടുക്കണം. പിന്നീട് ആരിൽ നിന്നാ തലാക്ക് സംബന്ധിക്കുക? തലാക്ക് സംബന്ധിക്കാൻ ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ വ്യക്തിയിൽ നിന്നാണ് തലാക്ക് സംബന്ധിക്കുന്നത്. ബുദ്ധിയുള്ള മറ്റെന്നാലാണ് തലാക്ക് സംബന്ധിക്കുക. പിന്നെ തലാക്ക് ചെല്ലുന്നവൻ എന്തായിരിക്കണം? പ്രായപൂർത്തി എത്തിയിരിക്കണം. മനസ്സിലല്ലേ? കുട്ടികളെയാവുമ്പോൾ അതില്ലാതെ തലാക്ക്, പ്രായപൂർത്തി എത്തിയവരിൽ നിന്നാണ് തലാക്ക് സംബന്ധിക്കുക. പറഞ്ഞാൽ മനസ്സിലായി? ഒരാള് ബാല്യത്തിലാണ്, അയാളെ തലാക്ക് ചെല്ലിച്ചിട്ട് തലാക്കാവില്ല. അല്ലെങ്കിൽ ഒരാളെ ചെയ്ത് വക്കീലാക്കി, തന്റെ വക്കീലിനെ ആക്കി, ഒരാളെ നേരിട്ട് തലാക്ക് ചെല്ലിയാലും തലാക്കാകും. അല്ല, വക്കീലിനെ നിശ്ചയിച്ച് വക്കീല് മുഖാന്തരം തലാക്ക് ചെല്ലിയാണെങ്കിൽ തലാക്കാകും. ഒരാൾ തനിക്കുള്ള വക്കീലിനെ നിശ്ചയിച്ച ഒരു കുട്ടിനെയാണെങ്കിൽ തലാക്ക് സമ്പാദിക്കൂല. കാരണം എന്താ? പ്രായപൂർത്തിയാകണം എന്നുള്ളത് നിയമമാണ്, ഷർത്താണ്. അപ്പൊ തലാക്ക് സമ്പാദിക്കാനാണെങ്കിൽ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്നാണ് എന്ത് തലാക്ക് സമ്പാദിക്കുക. പറഞ്ഞാൽ മനസ്സിലാകില്ല. ഏഴ് കൂട്ടരിൽ നിന്ന് തലാക്ക് സമ്പാദിക്കൂല. ഏഴ് കൂട്ടം ആരാണ് ഏഴ് കൂട്ടം? ഒന്ന് മുക്ര. ആരാ ഈ മുക്ര? മുക്ര എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടവർ. ഒരാളെ കഴുത്ത് പിടിച്ചിട്ട് പറയുകയാണ് എന്റെ പെണ്ണുങ്ങളെ തലാക്ക് ചെല്ലാണ്, അയാളെ തലാക്ക് ചെല്ലാൻ നിർബന്ധിതനായി തലാക്ക് ചെല്ലാൻ അയാളെ തലാക്ക് എന്തെങ്കിലും സംഭവിക്കൂല. മനസ്സിലായി? ഒരു കൂട്ടിൽ വന്നിട്ട് എന്ത് ചെയ്ത്? പെണ്ണിന്റെ കൂട്ടക്കാർ വന്നിട്ട് ഞങ്ങളെ പെങ്ങളെ തലാക്ക് ചെല്ലിയെന്ത് ചെയ്ത്? ഒരുത്തരം നിർബന്ധിച്ചു. മനസ്സിലായി? നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അയാളെ തലാക്ക് ചെല്ലിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? തലാക്ക് സംഭവിക്കൂല. മനസ്സിലായി? അതാണ് മുക്ര. മുക്ര എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടവൻ. നിർബന്ധിക്കപ്പെട്ടവന്റെ തലാക്ക് സംഭവിക്കൂല. രണ്ട് ചക്രാൻ. ചക്രാൻ ആരാ? ചക്രാൻ ലഹരി ബാധിച്ചവൻ. എങ്ങനെ ലഹരി ബാധിച്ചവൻ? അല്ലെങ്കിൽ നായാപ്പിലും വിമയപ്പോൾ, അതവിടെ നിബന്ധനയാണ്. ചക്രാൻ അല്ലെങ്കിൽ ലായാപ്പിലുമയപ്പോൾ, താൻ പറയുന്നത് എന്ത്? അഖൽ, പിന്നെ ചിന്തിക്കാത്തവൻ. ആ രീതിയിൽ ലഹരി ബാധിച്ചവൻ, അയാളുടെ തലാക്ക് സംഭവിക്കൂല. ലഹരി ബാധിച്ചവന്റെ തലാക്ക് സംഭവിക്കൂല എന്ന് പറയുമ്പോൾ ഒറ്റയടിക്കല്ല. പിന്നെയോ അല്ലെങ്കിൽ ലായാപ്പിനുമായ അപ്പോൾ പറയുന്നത് മറ്റേ പിന്നെ ചിന്തിക്കാത്തവൻ. പറയുന്നത് എന്ത് എന്നുള്ളത് ബോധമില്ലാത്ത മനുഷ്യൻ, അങ്ങനെ ലഹരി ബാധിച്ചവനാണ് ഇവിടെ ഉദ്ദേശം. ചിലരൊക്കെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ബോധമുണ്ടാവും, പറയുന്നത് ബോധമുണ്ടാവും, മനസ്സിലായില്ലേ? അങ്ങനത്തെ തലാക്ക് സംഭവിക്കും. അതേസമയം ലക്ക് കെട്ടവനുണ്ടാവും, താമരപ്പൂ പോലത്തെ നിത്യം വെള്ളത്തിലുള്ള ജാതി, അങ്ങനത്തെവരുടേതാണുള്ളത്. അത് പറയുന്നത് എന്തിനത് ബോധമില്ലാത്ത വിധം ലഹരി ബാധിച്ചവനാണെങ്കിൽ അവരുടെ തലാക്ക് സംഭവിക്കൂല. പിന്നെ ഹഫ്ബാൻ, ദേഷ്യപ്പെട്ടവൻ. ദേഷ്യപ്പെട്ടവന്റെ തലാക്ക് സംഭവിക്കൂല. പക്ഷെ ദേഷ്യപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ സെക്രാറിന്റെ പോലെ തന്നെ ഒരു നിബന്ധന ഉണ്ട്, ലാ എതിരി മായപ്പോൾ. താൻ പറയുന്നത് എന്ത് എന്ന് അറിയാത്തവൻ, താൻ പറയുന്നത് എന്ത് എന്ന് അറിയാത്ത വിധം ദേഷ്യം പകഞ്ഞു പുതിയവൻ അവരുടെ തലാക്ക് സംഭവിക്കൂല. ഈ സക്രാന്തമായി തന്നെ ഹബബാനം അതിന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എല്ലാ ദേശപ്പെടുന്നുള്ളതല്ല. സാധാരണ തലാഖ് ചെല്ലുന്നൊരു അവസ്ഥ വരുമ്പോ ദേഷ്യം ഉണ്ടാവും, മനസ്സിലായി? പലപ്പോഴും ദേഷ്യം ഉണ്ടാവും, ഭാര്യ വസ്ത്ര ജീവിതത്തിൽ പലപ്പോഴും ദേഷ്യം ഉണ്ടാവും. ദേഷ്യത്തിൽ തലാഖ് നടക്കാറുണ്ട്. പക്ഷേ ദേഷ്യത്തിൽ തലാഖ് നടക്കുമ്പോ ദേഷ്യപ്പെടുന്നവന്റെ തലാഖ് സംഭവിക്കൂല എന്ന് പറയുമ്പോ ഈ നിബന്ധന ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ലാ എതിരിയുമായ താൻ പറയുന്നത് എന്ത് എന്നുള്ളത് അറിയാത്ത വിധം ദേഷ്യം തലയിൽ കത്തിയവൻ അവന്റെ തലാഖാണ് സംഭവിക്കാത്തത്. അല്ലാതെ കേവലം പിന്നെ ഭാര്യനോട് പണങ്ങിയിട്ട് അല്ലെങ്കിൽ മക്കളോട് പണങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ കൂട്ടാൻ ലിപ്പുണ്ടായില്ല അല്ലെങ്കിൽ കറിയിൽ മുളക് പോരാ ഇങ്ങനത്തെ മസാലയിലൊക്കെ തലാഖ് നിന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീരണ്ട് പറയുന്നത് എന്താണ്? അവരുടെയൊക്കെ തലാഖ് സംഭവിക്കും, മനസ്സിലായില്ല? ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ എതിരിയുമായ താൻ പറയുന്നത് എന്ത് എന്ന് അറിയാത്ത വിധം ദേഷ്യം പകഞ്ഞു പൊന്തിയ ഒരു വ്യക്തി തലാഖ് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ തലാഖ് സംഭവിക്കൂല. പിന്നെ നാല് അന്നാസി, അന്നാസി പറഞ്ഞാല് മറന്നവൻ. അഞ്ച് അൽഗാഫിൽ, അശ്രദ്ധൻ. ആറ് അൽ മജ്നൂൻ, ഭ്രാന്തൻ. അതേപോലെ തന്നെ അൽമുക്തി, അൽമുക്തി എന്ന് പറഞ്ഞാൽ മുക്തി എന്നാല് അസ്തായുക്തി മുക്തി വന്നനാത്തു ആസുവിന ഇന്നത്തിന ഔ അസ്തന അസ്തന എന്ന അബദ്ധത്തിൽ തെറ്റ് പറയുക, അബദ്ധത്തിൽ തെറ്റ് പറയുക, അബദ്ധത്തിൽ തലാക്ക് വരുന്നത്, അബദ്ധത്തിൽ തലാക്ക് പറഞ്ഞു. അബദ്ധത്തിൽ തലാക്ക് ഒരാളെ ചെയ്ത് അബദ്ധത്തിലാണ് പറഞ്ഞത്, അന്നേ ആ തലാക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇവരെന്ത് ഇല്ല, അത് നാട്ടിൽ മുമ്പെന്നാണ് വന്നു പോയതാണ്. അപ്പൊ തലാക്ക് ആരിൽ നിന്നാണ് സംഭവിക്കുക? തലാക്ക് സംഭവിക്കൽ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആളുകളിൽ നിന്നാണ് തലാക്ക് സംഭവിക്കുക, മനസ്സിലായില്ലേ? ഒരാൾ തലാക്കിന് നിർബന്ധിക്കപ്പെട്ടു, അയാൾ നിർബന്ധിതനായിട്ട് തലാക്ക് ഇല്ലെങ്കിൽ അയാളുടെ തലാക്ക് സംഭവിക്കൂല. ഒരാൾ ലഹരിയിലാണ്, അയാൾ പറയുന്നത് എന്ത് എന്നുള്ളത് അദ്ദേഹം അയാൾക്ക് തന്നെ ബോധമില്ലാത്ത വിധം അയാളുടെ ലഹരി മാറിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ലഹരിയിലാണെങ്കിൽ അത്തരക്കാരുടെ തലാക്ക് സംഭവിക്കൂല. ദേഷ്യപ്പെട്ട ആള് പറയുന്നത് എന്ത് എന്ന് അറിയാത്ത വിധം അയാളുടെ ദേഷ്യം പകഞ്ഞു പൊന്തിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലല്ല? അങ്ങനെ ദേഷ്യപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. ആകെ പിന്നെ കുടുംബം തൂപ്പാനാക്കുന്ന വിധത്തിൽ ദേഷ്യം, കത്തിയും കാലൊക്കെ എറിഞ്ഞ് ഒഴിച്ച് അതേപോലെ തന്നെ തിരക്ക് തീ കൊടുത്ത് മുപ്പത്തിയാറ് കത്തുന്നത് പോലെ തന്നെ എന്നെ കത്തിക്കുന്ന ദേഷ്യപ്പെട്ട് പോകണം. അങ്ങനത്തെ മനുഷ്യന്മാരെ പിന്നെ മുപ്പത്തി എന്താ വിളിച്ചു പറയുന്നുണ്ട്? വീരല്ല തൊള്ളി തൊണ്ണൂറ് മുൻപ് മൂപ്പരിക്ക് കോതക്ക് പാട്ടുകാരണ മാതിരി മൂപ്പരിക്ക് പാട്ടായിരിക്കും. അതിന് തലാക്ക് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് പൊന്തി ദേഷ്യമുള്ള ആളുകളുടെ തലാക്ക് സംഭവിക്കില്ല. പിന്നെ അല്ലാസി നാസി പറഞ്ഞാൽ മറന്നവൻ, ഒരാൾ മറന്ന് തലാഖ് ചൊല്ലി എങ്കിൽ സംഭവിക്കൂല. അശ്രദ്ധൻ, ഒരാൾ അശ്രദ്ധയിൽ തലാഖ് ചൊല്ലി എങ്കിൽ അത് സംഭവിക്കൂല. ഭ്രാന്തൻ മജ്നൂൻ അക്കലില്ല അത്തരക്കാരുടെ സംഭവിക്കൂല, തലാഖ് സംഭവിക്കുന്നത്. മുക്തി അൽ മുക്തി എന്ന അബദ്ധത്തിൽ ഒരാൾ തലാഖിന്റെ വചനം പറഞ്ഞുപോയി എങ്കിൽ അയാളുടെ ഈ തലാഖ് സംഭവിക്കുകയില്ല. ഈ ഏഴ് കൂട്ടരുടെ തലാഖ് ഈ പറഞ്ഞ വിധത്തിൽ അത് തലാഖ് സംഭവിക്കുകയില്ല. അതാ നമ്മൾ പറഞ്ഞത് തമാശയിൽ പറഞ്ഞാലും തലാക്കാവും, കാര്യത്തിൽ പറഞ്ഞാലും തലാക്കാവും. ഏതുപോലെ തമാശയിൽ കല്യാണം നടക്കുന്നത് പോലെ പറഞ്ഞു സലാഹും ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹദ്ലുഹുന്ന ജിദ്ദുൻ. മൂന്ന് കാര്യങ്ങൾ, അത് കാര്യം കാര്യം കളിയും കാര്യം. വഹദ്ലുഹുന്ന അവ കളിയും തമാശ അതും ജിദ്ദാണ് കാര്യം. അത് പെട്ടാണ് നിക്കാഹ് തലാഖ് റജാഅത്ത്. അപ്പൊ ഒരാൾ തമാശക്ക് അന്നേ തലാഖ് ലീഗിനെ വർത്ത് ഇങ്ങനെ പഞ്ചാര വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലാഖ് തലാഖായി പറഞ്ഞു മനസ്സിലാക്കി. ഇനി അത് നമ്മൾ പറയുന്നത് ആ അതന്നെ തലാഖ് എങ്ങനെയാവുക, അത് എത്രയാണത്, അതാണ് നിങ്ങൾ ചിന്തിച്ചാൽ ഓരോ വിശദീകരിക്കും. തലാഖ് ചെല്ലേണ്ട സീത എങ്ങനെയാണ് തലാഖ് ചെല്ല എന്നുള്ളതാണ്. അപ്പൊ നിക്കാഹിനെ കണ്ടില്ല, ഞങ്ങള് വിവാഹിതർക്കൊക്കെ അറിയാം എങ്ങനെയാണ് നിക്കാഹ് ഇതില്ല. മക്കളെ ചെല്ലി തരുമ്പോ നെക്കൂന്നൊക്കെ പറഞ്ഞുകൊണ്ടത് നിക്കാഹാമൊക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തലാഖിനും അതിൻ്റെതായ ചില സീതണ്ട്. രണ്ട് രീതിയിലാണ് തലാഖിന്റെ തീത ലഫ്ദുകൾ ചൊല്ലേണ്ട വചനങ്ങൾ. ഒന്ന് സരീഹായിട്ടുള്ള വചനങ്ങൾ, സ്പഷ്ടമായിട്ട് തലാഖിനെ അറിയിക്കുന്നത്. മറ്റൊന്ന് കിനായയായിട്ട് ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങൾ. തീത നിബന്ധന അല്ല അതിന്റെ ഇപ്പൊ വചനം. ഞാൻ നിങ്ങളെ തലാഖ് ചൊല്ലി അല്ലെങ്കിൽ ഞാൻ നിന്നെ തലാഖ് ചൊല്ലി ഇങ്ങനെ ഉള്ള വചനം. ഏത് വചനം പറഞ്ഞല്ല തലാഖ്? ചിലർ പറയുന്നതിന്റെ കുടിയിപ്പ് വയ്ക്കോ, ചിലർ അങ്ങനെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത് കുടിയിപ്പ് വയ്ക്കോ എന്ന് പറയുമ്പോൾ അതിന് തലാഖുണ്ട്. അങ്ങനെ ഒഴിവാക്കിയിരിക്കുന്ന പറയുമ്പോൾ തലാഖുണ്ട്, അതിന് തലാഖില്ല. അപ്പൊ തലാഖിൽ നിന്ന പദങ്ങൾ ഒരേപോലെയല്ല. തലാഖിൽ നിന്നത് ശരിയായ പദമുണ്ട്. ഏതുപോലെ അപ്പൊ അന പല്ലൂക്കി, ഞാൻ നിന്നെ ഒരാൾ പെണ്ണിനോട് പറയാണ് ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു, അതിൽ തലാഖുണ്ടോ? ഈ പറഞ്ഞതിൽ തലാഖുണ്ടോ? തലാഖുണ്ട്. അപ്പൊ അതെന്താണ്? അത് സരീഹാണ്, വ്യക്തമായിട്ടുള്ള തലാഖിന്റെ ലഫ്ദാണ്. അപ്പൊ സരീഹായിട്ടുള്ള തലാഖിന്റെ ലഫ്ദ് അൻതി താലിഖുൻ, നീ മൊഴി ചൊല്ലപ്പെട്ടവളാണ്. ഒരാളുടെ പെണ്ണിനോട് പറയാൻ നീ മൊഴി ചൊല്ലപ്പെട്ടവളാണ്. മൊഴി ചൊല്ലപ്പെടുക എന്നാണ് തലാഖ്. അപ്പൊ ഇതെന്തിട്ട് വ്യക്തമായിട്ടുള്ള പദം തലാഖിന്റെ. അതിനാണ് തെരീഹായിട്ടുള്ള തൊലാഖിന്റെ തീത എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മൊഴി ചൊല്ലിയിരിക്കുന്നു, അന്നെ ഞാൻ തൊലാഖ് ചൊല്ലിയിരിക്കുന്നു, അതിന്റെ മൂന്ന് ചൊല്ലിയിരിക്കുന്നു. മൂന്ന് ചൊല്ലിയിരിക്കുന്നു എന്നാണ് മൂന്ന് തൊലാഖും ചൊല്ലിയിരിക്കുന്നു എന്നുള്ളത്. അതിന്റെ ഉദ്ദേശം ഇങ്ങനെ തെരീഹായിട്ടുള്ള അതിന്റെ മൂന്ന് തൊലാഖും ഞാൻ ചൊല്ലിയിരിക്കുന്നു. ഇതെന്താണ്? തെരീഹായിട്ടുള്ള തലാഖിന്റെ വചനം. ഇങ്ങനെയുള്ള വചനങ്ങളിൽ തലാഖ് ആ കേവല വചനത്തിൽ തന്നെ സംഭവിക്കും. അവിടെ നിയത്ത് നോക്കൂല, പറഞ്ഞതെന്താ നോക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ കിനായസായിട്ടുള്ള തലാഖിന്റെ ലക്ഷം തലാഖ് എന്നാൽ ഇപ്പൊ ചില ആളുകൾ തലാഖ് ചെല്ലും, പക്ഷെ പ്രയോഗിക്കുന്നത് എങ്ങനെയായിരിക്കും? നീ തന്നെ പുതിയക്ക് വയ്ക്കും, അന്നെ ഞാൻ ഒഴിവാക്കി, അന്നെ ഞാൻ ഒഴിവാക്കി, നീ പോയിക്കോ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നിനക്ക് പോകാം എന്നൊക്കെ പറയും. മനസ്സിലല്ലേ? അതിൽ തലാഖുണ്ടോ? തലാഖില്ല. പക്ഷേ തലാഖിന്റെ നേരിട്ടുള്ള പ്രയോഗം അല്ലെങ്കിലും അതൊരു വളരെ പ്രയോഗം. മനസ്സിലല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ തലാഖ് സംഭവിക്കുമോ? മനസ്സിലല്ലേ? ഇവിടെ പരിഗണന അൽ ഇബ്രത്തുല്ലിൽ മദാനി ലാലിൽ മഹാനി, ഇവിടെ അൽ ഇബ്രത്തുല്ലിൽ മഹാനി ലാലിൽ മദാനി. മനസ്സിലല്ലേ? മബാനി എന്ന് പറഞ്ഞത് ഭാഗ്യമായിട്ടുള്ള ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഞാൻ നിന്നെ തലാഖ് ചൊല്ലി, ആ തലാഖ് ചൊല്ലി എന്നുള്ളതിനാണ് പരിഗണന. ഇയാളുടെ നിയത്ത് എന്തെന്നുള്ളത് പരിഗണന അല്ല. അയാൾ ചിലപ്പോൾ ഈ തലാഖ് ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അത് പറഞ്ഞു ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുന്നു. ശരിയായ സീഗയിലാണ് തലാഖ് എങ്കിൽ തലാഖ് സംഭവിക്കും, നിയത്ത് എന്തായിക്കോട്ടെ. ഇവിടെ അങ്ങനല്ല, ഇവിടെ കിനായത്തായിട്ടുള്ള രീതിയിലാണ് തലാഖ് എങ്കിൽ നിയത്തിലേക്കാണ് നോട്ടം, പദത്തിലേക്കല്ല. ഒരാൾ ഭാര്യയോട് പറഞ്ഞു ഞാൻ അന്നെ ഒഴിവാക്കിയത്, മനസ്സിലെ മുപ്പത്തിന് മനസ്സിലാക്കി മുപ്പത്തിന്റെ തലാഖ് അല്ലിയതാണ് പ്രശ്നമായി, നിങ്ങളിന്റെ തലാഖ് അല്ലിയില്ലേ, മനസ്സിലെ വിസിയാകുമ്പോൾ ഓരോ ചോദിക്കണേ അന്റെ നീയത്ത് എന്റെ ഇനി ഓളെ ഒഴിവാക്കി നടക്കും. അപ്പൊ പറയണേ തലാഖ് തന്നെ ഇനി എന്തെങ്കിലും എങ്കിൽ സംഭവിച്ചു. അയാൾ പറഞ്ഞില്ല ഞാൻ നീയത്ത് തലാഖ് നീയത്ത് ചെയ്തിട്ടില്ല, മുപ്പത്തിയതൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർത്താനം മാത്രമായിരുന്നു, ഞാൻ നീയത്ത് ഒരിക്കലും തലാഖിനെ നീയത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തലാഖ് എന്ത് ചെയ്യൂല, സംഭവിക്കൂല. ഇപ്പൊ ശരിയായിട്ടുള്ള പദങ്ങളിൽ നോട്ടം ആ പദങ്ങളിലേക്കാണ്, അതിൽ തലാഖിന്റെ എങ്കിൽ തലാഖ് സംഭവിച്ചു. കിനായത്തായിട്ടുള്ള പ്രയോഗങ്ങളിൽ നോട്ടം എവിടേക്കാണ്, ആശയത്തിലേക്കാണ്, എവിടേക്കല്ല, ബാഹ്യമായിട്ടുള്ള പ്രയോഗങ്ങളിലേക്കല്ല, നിയത്തിലേക്കാണ്. അയാൾക്ക് തലാഖ് നിയത്തുണ്ട് എങ്കിൽ തലാഖ് സംഭവിക്കും, അതില്ല എങ്കിൽ തലാഖ് സംഭവിക്കുകയില്ല. പറഞ്ഞാൽ മനസ്സിലാക്ക, ഇവിടെ നിയത്തിന്റെ നോക്കൂല, പദത്തിൽ ബാഹ്യപ്രയോഗത്തെയാണ് നോക്കുക, മനസ്സിലായി. അതായത് ഇതിനേക്ക് ബന്ധപ്പെട്ട് മനസ്സിലാക്കില്ല, സനീഹായിട്ടുള്ള പ്രയോഗങ്ങളിൽ മാലക്ക അല്ല നോ പ്രാമുഖ്യം, സ്നേഹം അതിന്റെ മധുരക്കാണ് അതിന്റെ ബാഹ്യ ബാഹ്യപ്രയോഗത്തിൽ. ഇവിടെ അങ്ങനല്ല, ഇവിടെ മാനക്കാണ്, നിയത്തിലേക്കാണ് നോക്കണം, അതിന്റെ ബാഹ്യമായിട്ടുള്ള വർത്താനം എന്ത് എന്നുള്ളതിലേക്ക് നോക്കണം. അയ്യോ തലാഖിന് കുറേ വിവിധ പരിഗണനകളിൽ കുറെ ഇനങ്ങളുണ്ട്, തലാഖ് ഒരേ രീതിയിലല്ല, എല്ലാ തലാഖ് പിന്നെയോ അതിന് വിവിധ പരിഗണനകളിൽ വിവിധ ഇനങ്ങളായിട്ട് തലാഖുണ്ട്. ഇപ്പൊ തലാഖ് ആ തലാഖുൽ മുൻജസ് അല്ലെങ്കിൽ മുനജസ് തലാഖുൽ മുബാ അത്തലാഖുൽ മുഅല്ല, ഇങ്ങനെ മൂന്നായിട്ട് തലാഖിനെ തിരിച്ചിട്ടു. അതേപോലെ തന്നെ അത്തലാഖുൽ സുന്നി അത്തലാഖുൽ ജിദഅ്, അതേപോലെ തന്നെ അത്തലാഖുൽ റജഇ അത്തലാഖുൽ ബാഇ, ഇങ്ങനെ തലാഖിന് എന്തുണ്ട്, വിവിധ ഇനങ്ങളുണ്ട്. ഇതിലെ ആ ഇനങ്ങളാണ് ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, അൻവാ തലാഖ്, തലാഖിന്റെ ഓരോ ഇനങ്ങൾ, അതിനനുസരിച്ച് അതിന്റെ ഹുക്മുകളും വ്യത്യസ്തമായിരിക്കും, വിധികളും വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ തലാഖിന്റെ രൂപങ്ങൾ മൂന്ന് രീതിയിൽ അങ്ങനെ തലാഖുണ്ട്. അത്തലാഖുൽ മുനജ്ജ അല്ലെങ്കിൽ മുൻജ രണ്ടായിരം തരത്തില്ല, മുനജ്ജസ് എന്ന് എഴുതിയാലും മുൻജസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, മുൻജസ്. പിന്നെ തൊങ്കാത്തുൽ മുബാ പിന്നെ അപ്പനാത്തുൽ മുഅല്ല, അത്തലാഖുൽ മുനജ്ജസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തലാഖ് ശരീഹ് എന്ന് പറഞ്ഞില്ലേ, ഒരു പെണ്ണിനോട് ഒരാൾ പറയാണ് ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു, അല്ലെങ്കിൽ നീ വിവാഹമോചിതയാണ്, നീ തലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറയാം. അതിലെന്താ ഒരു പിന്നെ കെട്ടിക്കുറിപ്പുള്ള നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും മൂപ്പരും പ്രത്യേകം ഒഴിവാക്കിയതാണ് എന്നുള്ളത്, മനസ്സിലായി. ഇങ്ങനെ തലാഖ് ചെല്ലുന്ന എന്ത് പറയാം, തലാഖ് മുനജ്ജസ് എന്ന് പറയാം, തലാഖ് സംഭവിക്കും, മനസ്സിലെ. തലാഖുൽ മുബാഹ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത്, ഈ മുബാഹ് എന്ന് പറഞ്ഞാല് ഒരാള് തന്റെ ഭാര്യയോട് പറയാണ് നാളെ നേരം കൊണ്ട് ഇറന്നാൽ നീ വിവാഹമോചിതയാണ്, അല്ലെങ്കിൽ ഈ മാസാദ്യം അല്ല ഞാൻ എന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ അടുത്ത മാസാദ്യം ഞാൻ നിന്നെ ഒഴിവാക്കി എന്ന് പറയാം, മനസ്സിലെ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒന്ന് ചിന്തിപ്പിക്കാൻ ആ നേരം തുടരുന്നത് മുതൽ നീ ഇതിന്റെ ഭാര്യയല്ല, ഞാൻ എന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇതിന്റെ ഭാര്യയല്ല, ഞാൻ എന്നെ ഒഴിവാക്കി, തലാഖ് ചൊല്ലി, മനസ്സിലായി. ഇങ്ങനെ തലാഖ് ചൊല്ലി ഞാൻ തലാഖുൽ മുബാഹ് എന്ന് പറയാം, മനസ്സിലായോ? മറ്റേത് അങ്ങനല്ല, ഞാൻ നിന്റെ തലാഖ് ചൊല്ലിയിരുന്നു ആ പറഞ്ഞോടെ മുതലും കൈ ഇവള് അല്ല വിവാഹം മോചിതയായി. എന്നാൽ തലാഖുൽ മുബാഹ് ആ പറഞ്ഞോടെ മുതൽ എന്താ ഉള്ള അവൾ വിവാഹം മോചിതയാവില്ല, തലാഖ് സംഭവിക്കൂല. പിന്നെയോ ഏത് സമയം വെച്ചാ പറഞ്ഞത് ആ സമയം മുതലാണ് എന്ത് ചെയ്യാ തലാഖ് സംഭവിച്ചത് പറയണം. നേരം പുലർന്നത് മുതൽ ഞാൻ എന്നെ ഏതാണ് നേരം വൃത്താക്കലാ തന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നേരം വൃത്താക്കള കഴിഞ്ഞു, അവർ തമ്മിലുള്ള ബന്ധം കൊടുത്തു, അതുവരെ അവൾ ദമ്പതികളാണ്. അതേപോലെ തന്നെ അടുത്ത മാസം 1st മുതൽ കലാസ് നമ്മൾ തമ്മിൽ ഇനി കഴിഞ്ഞ് അന്നെ ഞാൻ ഒഴിവാക്കി തലാഖ് ചെല്ലി എന്ന് പറഞ്ഞാൽ അതുവരെ ഇവർ ദമ്പതികളാണ്. ആ പറഞ്ഞോടെ മുതൽ മുറിയുന്നില്ല. പിന്നെ ആ സമയം വന്നണഞ്ഞാൽ അപ്പോഴാണ് എന്ത് ചെയ്യുക തലാഖ് സംഭവിക്കും. എങ്ങനെ? ഇല്ലല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലാഖ് മുതലക്ക അവിടെ ഇതായി, ആ സമയം വന്നാൽ തലാഖായി. എന്ത് ചെയ്യണം? ആ സമയം കഴിഞ്ഞിട്ട് പിന്നെ മടക്കിയെടുക്കാം. അവളെ ഇട്ടിരിക്കുമ്പോ എടുക്ക, അവളുടെ ഇതയിലാണ് തലാഖ് സംഭവിച്ചു ആ സമയം വന്ന ഈ പറച്ചിനോടുകൂടി. കാരണം അള്ളാഹുവിന്റെ ഈ ദീനിൽ ശറഈ അള്ളാഹു നിശ്ചയിച്ച മഹത്തായ ഒരു ചിഹ്നമാണ് ഈ നിക്കാഹ്. ആ നിക്കാഹ് കൊണ്ട് മനുഷ്യന്മാരെ അങ്ങനെ ഇങ്ങനെ വർത്തമാനം തന്നെ കളിക്കാൻ അള്ളാഹു സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇത്തരം മസലകൾ വളരെ ഗൗരവത്തിലാണ് കണക്കിലെടുത്തത്. ഒരാൾ ഭാര്യയോട് പറയാന് ഇത് ഏപ്രിൽ അതെ മെയ് 5th മുതൽ നമുക്ക് തിരിയാൻ ഞാൻ എന്നെ ഒഴിവാക്കി എന്ന് മൊത്തം ചെയ്ത് എന്റെ തലാഖാണ് എന്ന് പറഞ്ഞു ദേശത്തിനെ നമ്മൾ പറഞ്ഞു. ആ എങ്കിൽ പിന്നെന്ത് ചെയ്യാം, മുപ്പരിക്ക് മെയ് 5th ആയിട്ടുണ്ടെങ്കിൽ തലാഖിന്റെ മൂപ്പരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒന്ന് കഴിഞ്ഞ് മുപ്പരിക്ക് എന്ത് ചെയ്യാം ഇതയിൽ തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പത്തെ ദേശത്തിന് മൂപ്പരെയാണ് ഞാൻ തലാഖ് ചെല്ലി, മനസ്സിലല്ലേ? ദേശം നമ്മൾ പറഞ്ഞ രീതിയിൽ കത്തിക്കാരെ ദേശമല്ല എങ്കിൽ മൂപ്പരിക്ക് നഷ്ടപ്പെട്ടു. 36 മുപ്പരക്കത്തിന്റെ 30 വേർപ്പെട്ട് ഇതയിൽ തിരിച്ചെടുക്കാവുന്നതാണ്, മനസ്സിലായല്ലേ? ഒരു അയാളുടെ ചാൻസ് പോയി. മുഅല്ലഖായ തലാഖ് എന്താ? തലാഖുൽ മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ ചിലര് പറയും, പിന്നെ ഭാര്യയോട് പറയും ഇനി മാർക്കറ്റിൽ പോയത്, ഇനി മാർക്കറ്റിൽ പോയിട്ട് ഞാൻ എന്നെ ഒഴിവാക്കി. മറ്റേ അല്ലെങ്കിൽ ചില സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ഇന്ന സ്ഥലത്തേക്ക് പോകരുത്, അപ്പൊ ഇപ്പത്തേക്ക് പോകണം. ഇന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹലാസ്, അത് മുതലേ നമ്മൾ അങ്ങോട്ടുള്ള ബന്ധം തിരിഞ്ഞു ഹലാസ്, ഞാൻ എന്നെ തലാഖ് ചെല്ലും. അങ്ങോട്ട് പോയാൽ തലാഖ് ചെല്ലും. ഇങ്ങനെ തലാഖ് ചെല്ലുന്ന രീതിയുണ്ട്, അതിനാണ് തലാഖ് മുഅല്ലഖ് എന്ന് പറയാം. മുഅല്ലഖ് ആയിട്ടുള്ള തലാഖ്, ഭർത്താവ് ഭാര്യ എന്നോട് പറയാണ് നീ ഇന്നടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ ഒഴിവാക്കും, മനസ്സിലായത്? അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ തലാഖ്, അത് മുതലേ നമ്മളത് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് പോകണ്ട, മനസ്സിലായത്? ഇങ്ങനെ തലാഖ് ചെല്ലും. ആ തലാഖിൽ എപ്പോഴാ തലാഖ് സംഭവിക്കാം? തലാഖ് സംഭവിക്കൽ അയാളുടെ ഉദ്ദേശം കേവലം ഈ പെണ്ണിനെ തടയൽ മാത്രമാണെങ്കിൽ, തലാഖല്ല മുപ്പത്തി ഉദ്ദേശമല്ല, പിന്നെയോ ഇന്നോട്ട് അങ്ങാടിക്ക് 37 ഇറങ്ങരുത്, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തേക്ക് മുപ്പത്തി ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്തേക്ക് 37 പോകരുത്, ഇതേ ഉദ്ദേശമുള്ളെങ്കിൽ തലാഖ് സംഭവിക്കൂല. 37 പോയാൽ തലാഖ് സംഭവിക്കൂല, മനസ്സിലായില്ല? അതേസമയം മുപ്പത്തെ ഉദ്ദേശം പോള് പോയിരുന്നെങ്കിൽ തലാഖ് സംഭവിക്കലാണ് എങ്കിൽ തലാഖ് സംഭവിക്കും. അവിടെ ആ തലാഖുൽ മുഅല്ലഖ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തലാഖുൽ മുഅല്ലഖിൽ മനസ്സിലാക്കേണ്ടത് ഒരാൾ തന്റെ ഭാര്യയോട് പറയാനത് ഇന്ന സ്ഥലത്തേക്ക് ഇനി പോകരുത്, എനിക്ക് ഇഷ്ടമല്ലാതെ പോണത്, ഇനി അതാൾക്ക് ഞാൻ പറഞ്ഞതിനെതിരായിട്ട് പോകുകയാണെങ്കിൽ അതോടുകൂടി നമ്മൾ തമ്മിൽ കഴിഞ്ഞു, എനിക്ക് അന്റെ കുടിക്കാണ് പോകാം, അങ്ങനെ തലാഖിന്റെ ഒഴിവാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നോട്ടത് ഇയാൾ അവളെ കേവലം അങ്ങോട്ട് പോകുന്നതിനെ വിരോധിക്കാൻ വേണ്ടിയാണോ ഈ പറഞ്ഞത്? എന്തോ തലാഖ് സംഭവിക്കില്ല. അതേസമയം അയാൾ ഉദ്ദേശിക്കുന്നത് അവൾ പോയിട്ടുണ്ടെങ്കിൽ തലാഖ്, ഓക്കെ തലാഖല്ല എങ്കിൽ തലാഖ് സംഭവിക്കും, പറഞ്ഞാൽ മനസ്സിലായി? അതാണ് ആ തലാഖ് മുഅല്ലഖിന്റെ പ്രത്യേകത. ഈ ഒരു വ്യത്യാസം ഈ തലാഖ് ചെല്ലുന്ന രീതിയിലുള്ളത് രൂപത്തിലുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ തലാഖിനെ അൽ മുനജ്ജൽ അൽ മുബാ അൽ മുഅല്ലഖ് എന്നിങ്ങനെ മൂന്നായിട്ട് മുഅല്ലഖ് നട്ടുണ്ടെങ്കിൽ ഒരു സംഗതിയുമായി ബന്ധപ്പെടുത്തുക, കെട്ടിട എന്നൊക്കെയുള്ള അർത്ഥം. അതായത് ഒരു തലാഖുൽ മുഅല്ലഖ് പറയാൻ ഭർത്താവ് ഭാര്യയോട് പറയാണ് നീ അല്ല ഇന്ന സ്ഥലത്തേക്ക് പോയാൽ അല്ലെങ്കിൽ നീ ഇന്ന പ്രവൃത്തി ചെയ്താൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വരും. ഇങ്ങനെ പറയും, നീ ഇന്ന പ്രവൃത്തി ചെയ്താൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പോകുന്നു, അല്ലെങ്കിൽ നീ ഇന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇത് തമ്മിലുള്ള ബന്ധം വരുന്നു എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നിർവഹിക്കുന്ന പലാഞ്ചനാണ് പലാഞ്ചൻ മോല്ലത്ത് എന്ന് പറയുന്നത്. പലാഞ്ച സംഭവിക്കും, ആ സംഭവിക്കുമോ എന്നുള്ളതിൽ വിശദീകരണത്തിൽ ഇയാളുടെ ഉദ്ദേശം കേവലം ആ പെണ്ണിനെ ഒരു പ്രവൃത്തിയിൽ നിന്ന് തടയലാണ്, ഒരു സംഗതി ചെയ്യുന്നതിനെ തൊട്ട് തടയലാണ്, അല്ലെങ്കിൽ ഒരിടത്തേക്ക് പോകുന്നതിനെ തൊട്ട് തടയലാണെങ്കിൽ തലാഖ് സംഭവിക്കുമല്ലോ. പറഞ്ഞാൽ മനസ്സിലായി. ചില ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു ശബദം ചെയ്തതിൽ നിന്ന് സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള പ്രായശിക്ഷം നൽകാനും വേണ്ടത് അവൾ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേസമയം അയാളുടെ ഉദ്ദേശത്തിൽ പറഞ്ഞപ്പോ ഇന്ന സ്ഥലത്തേക്ക് പോയാൽ അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി ചെയ്താൽ ഞാൻ തന്നുള്ള ബന്ധം മുറിഞ്ഞു എന്ന് പറഞ്ഞതിൽ അയാളുടെ ഉദ്ദേശം തലാഖാണ് എങ്കിൽ, ഉദ്ദേശം അവളെ തടയൽ മാത്രമല്ല തലാഖ് സംഭവിക്കൽ കൂടിയാണ് എങ്കിൽ തലാഖ് മനസ്സിലായി. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് തലാഖുൽ മുനജ്ജ, തലാഖുൽ മുബാ, തലാഖുൽ മുഅല്ല. മനസ്സിലായി. അതാണ് അതിന്റെ പിന്നെ ഹുക്മു, അതുമായി ബന്ധപ്പെട്ടുള്ള ഹുക്മു. ഇനി അത്തലാഖ് വേറെ നിലയ്ക്ക് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ശറൈയായ തലാഖും ശറൈയല്ലാത്ത തലാഖും എന്ന പരിഗണനയിൽ ഒന്ന് അത്തലാഖ് സുന്നി, മറ്റൊന്ന് അത്തലാഖുൽ ബിദഅഇ. തലാഖ് സുന്നി എന്ന് പറഞ്ഞത് എന്താണ്? ഇസ്ലാമിക തലാഖ്, ഇസ്ലാമിക രീതിയിലുള്ള തലാഖ്. അത്തലാഖ് ബിദഅഇ എന്ന് പറഞ്ഞാൽ ഹറാമായ രീതിയിലുള്ള തലാഖ്. ഹറാമായ രീതിയിലുള്ള തലാഖ് നമ്മൾ പറഞ്ഞ എന്താ നിസ്സാഖ് പറഞ്ഞത്? തലാഖ് ഹറാമാണത്, എന്താ ആ മൂന്ന് പ്രാവശ്യം ഒന്നാഴ്ച തലാഖല്ല, അല്ലെങ്കിൽ ആർത്തവത്തെ രീതിയിൽ തലാഖ് ചെയ്യില്ല, അല്ലെങ്കിൽ ശുദ്ധികാലത്ത് ഭാര്യനെ ലൈംഗികമായി പ്രാപിച്ചിരിക്കുക ആ ശുദ്ധികാല തലാഖൽ, ഇതൊക്കെയാണ് ഹറാമായ രീതിയിലുള്ള തലാഖ്. അങ്ങനെ തലാഖ് രീതിയിലാണ് ബിദഅഇയായ തലാഖ്. സുന്നിയായ തലാഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഉള്ള തലാഖ്. മനസ്സിലായി? എങ്ങനെ ഇസ്ലാമിലുള്ള തലാഖ്? ഇസ്ലാമിലുള്ള തലാഖ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് തലാഖ്. നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല നിക്കാഹ് ശറാഅക്കിയതിൽ കുറെ ഹിക്മത്ത് ഉണ്ട്. മനസ്സിലല്ലേ? എന്താ നിക്കാഹ് ശറാഅക്കിയതിലുള്ള ഹിക്മത്ത്? നിക്കാഹ് ശറാഅക്കിയുള്ള ഹിക്മത്ത്, ഒരു സ്നേഹബന്ധം രണ്ടാളുകൾക്കിടയിൽ പുലരണം, ആ സ്നേഹബന്ധം വിളഞ്ഞ് അതൊരു കുടുംബമായിട്ട് വളരണം. മനസ്സിലായില്ലേ? ഭർത്താവിന് ലൈംഗികമായിട്ട് ദാഹമുണ്ട്, ഭാര്യക്കും ലൈംഗികമായിട്ടുള്ള ദാഹമുണ്ട്, അന്യോന്യം അവർക്കത് ക്ഷമിപ്പിക്കാൻ കഴിയണം. തെറ്റായ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ലൈംഗികമായിട്ടുള്ള ഈ പിന്നെ ആവേശം തീർക്കാൻ പാടുള്ളതല്ല. മനസ്സിലായി? അപ്പൊ ആ വിഷയത്തെ എന്ത് ചെയ്യണം? നിക്കാഹിൽ നടക്കണം. അതേപോലെ തന്നെ ഭാര്യന്റെ ആധിപത്യം ഭർത്താവിലൂടെ, ഭർത്താവിന്റെ ആധിപത്യം ഭാര്യയിലൂടെ ഒക്കെ സംരക്ഷിക്കപ്പെടണം. റഹ്മത്തുള്ള ഇതൊക്കെ നിക്കാഹിൽ ഹിക്മത്താക്കിയിട്ടുള്ളത്. ഹിക്മത്തുകൾ ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. ജന്മാവസ്ഥ എന്തിനാണ് നിക്കാഹ് ചെറാക്കിയത്? അത് സംഭവിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ അതെപ്പോഴാണ്ടാകാൻ? ഇവർ തമ്മിൽ തെറ്റുമ്പോഴാണ്. അല്ലെ, സ്നേഹബന്ധം ഉണ്ടാണെന്നാണ്. അങ്ങോട്ടോട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്നേഹബന്ധം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ പരസ്പരം അങ്ങോട്ടും മറ്റും വികാരം നൽകാൻ കഴിയണം, അതിനുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഇസ്ലാമിക് പരിഹാരങ്ങൾ. ഇസ്ലാമിക് പരിഹാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അരിജാല ഖവ്വാമൂന അലാ നിസാ ബിമാ ഖത്തന അല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം ഫസാലിഹാത്തു ഖാനിതാത്തു ഹാഫിളാത്തു മിൻ ഗൈബി മാ ഹഫിളല്ലാഹ് വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഅഹ്ദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ വദ്രിബൂഹുന്ന فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا وإن خفتم شقاق بينهما فابعثوا حكما من أهلها وحكما من أهله وإن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها إن يريد إصلاحا يوفق الله بينهما إن الله كان عليما خبيرا الرجال قوامون على النساء رجال ده ميل نوتكار ايت لدارنا പുരുഷന്മാരാണ്. സ്ത്രീയും പുരുഷനും ഒരുപോലെ അള്ളാഹു ചിലർക്ക് ചിലരേക്കാൾ ചെയ്യുന്നത് പലതുകൊണ്ടും ശ്രേഷ്ഠത കരുതുന്നുണ്ട്. അപ്പൊ പുരുഷനും സ്ത്രീ ഒരുപോലെയല്ല. അള്ളാഹു തആല പുരുഷന്റെ പ്രകൃതമാണ് മേൽനോട്ടത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ അമ്മാലിയും മാത്രമല്ല ആണുങ്ങളാണ് പൈസ ചെലവാക്കുന്നത്. പെണ്ണിന് മഹർ കൊടുത്ത്, പെണ്ണിന് വസ്ത്രം കൊടുത്ത്, പെണ്ണിന് വീട് ഒരുക്കി, പെണ്ണിനെ കൊണ്ടുവന്നിട്ട് തന്റെ ചെലവിലാണ് വളർത്തുന്നത്. അതുകൊണ്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീകളുടെ മേൽനോട്ടക്കാരായിട്ട് നിശ്ചയിച്ചത് പുരുഷന്മാരെ. സൽവൃത്തങ്ങളായ സ്ത്രീകൾ എന്ന് പറഞ്ഞെങ്കിൽ അവര് ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിനെ തൊട്ട് കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർ ഭക്തിയാദരവിൽ ജീവിക്കുന്നവരാണ്. എന്നിട്ട് സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ നുഷൂസിനെ ഭയക്കുന്നുവെങ്കിൽ, നുഷൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നുഷൂസ് പറഞ്ഞെങ്കിൽ എടുത്തുചാട്ടം, ദേഷ്യം, ഇങ്ങനത്തെ പരിപാടികളൊക്കെ. നെഷത്താന്ന് പറഞ്ഞെങ്കിൽ എന്താ? ഉയർന്നു നിൽക്കുന്നത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നേരെ നിശ്ചയിച്ചിട്ടുള്ള പുരുഷനെയാണ്, പെണ്ണിനെ താഴെ. ഒരു സ്ത്രീ അവളുടെ പ്രകൃതത്തിന് നിരക്കാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുക, അതാണ് നുഷൂസ്. അത് നിങ്ങൾ പെണ്ണിൽ നിന്ന് ഭയക്കുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പറയും മോഹൻ, നിങ്ങൾ ഇങ്ങനെ അവരൊക്കെ വാഴ്ന്നു നൽകണം. വാഴ്ന്നു നൽകേണ്ട, ഉപദേശം നൽകണം. ഭർത്താവ് ഭാര്യനെ ഉപദേശിക്കണം, അതല്ലാതെ പിന്നെ വേദത്ത് വെക്കണം എന്നുള്ളത്. ഭർത്താവ് എന്താണ് ഭാര്യന്റെ രോഗം അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വാഴ ഉപദേശം നിർവഹിക്കണം. പറയുമ്പോൾ മനസ്സിലായി, ഉപദേശം നിർവഹിക്കണം. അത് ഫലിക്കാത്ത അവസ്ഥയിലാണ് അവളുടെ നിഷു പിണക്കവും പ്രശ്നവുമെങ്കിൽ കിടപ്പറയിൽ അവരിൽ നിന്ന് വിട്ടുകയറക്കണം. മനസ്സിലായി, കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് സമയം കിടപ്പറയിൽ നിന്ന് മാറിക്കിടക്കണം. മനസ്സിലായി, അത് രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച മരുന്നാണ്. അതും ഫലിക്കാത്ത അവസ്ഥയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വോട്ടറി പോകു, നിങ്ങൾ അവരെ അടിക്കുക. അടിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത് എല്ലേ പെണ്ണുങ്ങളെ അടിക്കണ മസാലയല്ല. പിന്നെ ഏതൊരു പെണ്ണിൽ നിന്നാണോ നിഷൂസ് ഭയക്കുന്നത് അപ്പോളാണ്. നിഷൂസ് എന്നാ പണക്കവും അതേപോലെ തന്നെ അതിന് വിട്ടിട്ടുള്ള സമീപനവും, അതിന് വിട്ടിട്ടുള്ള സമീപനവും. അടി എന്ന് പറഞ്ഞാൽ തന്നെയും അത് വിശദീകരിക്കപ്പെട്ടുണ്ട്, ഗൈർ മുബറഹായ അടി, മുറിയാക്കണതും ചതക്കണതും എടുക്കണതുള്ള അടിയാണ്. ഇതിനപ്പാ ശ്രദ്ധിക്കുന്നത് പറഞ്ഞത് വിശ്വാക്കൊണ്ട് അടിക്കണം, സിവാക്കുകൊണ്ട്. സിവാക്ക് പറഞ്ഞ സിവാക്ക് തന്നെ പല്ല് വെക്കണ പോലാണ്. ആ സിവാക്ക് അതുപോലുള്ളത് കൊണ്ട് അടിക്കണം. ഒരു പെട്ടിനെ സിവാക്ക് കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അപ്പൊ എന്തിനാ അടി? അടി പൊട്ടിക്കാനും മുറിയാക്കാനും ഓളെ എല്ല് മൂരി ഓടിക്കാനും അല്ല. പ്രത്യേക സ്നേഹബന്ധമാണ് വിവാഹത്തിന്റെ അടിസ്ഥാനം. ഒരു പെണ്ണിനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തായി? അതൊരു പിന്നെ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി. സ്നേഹബന്ധമാണ് വിവാഹത്തിന്റെ അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ രീതിയിലുള്ള സ്നേഹബന്ധത്തിലുള്ള ജീവിതം നയിക്കുന്നവർക്കാണ് അള്ളാഹു പറഞ്ഞ അടി. അള്ളാഹു സുബ്ഹാനഹു വതആല വൈവാഹിക ബന്ധത്തിൽ സ്നേഹത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞു. മവദ്ദത്തിലും റഹ്മത്തിലും കാരുണ്യത്തിലും സ്നേഹത്തിലും ജീവിക്കണം എന്ന് പറഞ്ഞു. അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അടിയും. മനസ്സിലായി, അങ്ങനെ സ്നേഹകാരുണ്യത്തിൽ ജീവിക്കുന്ന ഒരു ദമ്പതികൾ അവരും ഭർത്താവും ഭാര്യയും ദോഷ്യത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. മനസ്സിലായി, അങ്ങനെയുള്ള ഭാരഭർത്താക്കന്മാരാണ് ഒരു പ്രശ്നം വരുമ്പോ അടിക്കാൻ പറഞ്ഞത്. ഉപദേശത്തിനും കിടപ്പറ മാറി കടന്നിട്ടും ഫലപ്പെടുന്നെങ്കിൽ ഉപകരണമല്ലാത്ത അടിയാണ്. അതും മിസ്വാക്ക് സിവാക്ക് പോലുള്ളത് കൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞത് എന്തിനാണത്? അവരെ വേദനിപ്പിക്കാനുള്ള അടിയല്ല, ഒടിക്കാനും പൊട്ടിക്കാനുള്ള അടിയല്ല. പ്രത്യേക അവർക്ക് എന്ത് ചെയ്യണേ? ഒരു മാനസികമായിട്ടുള്ള ഒരു ഷോക്ക് ഏൽപ്പിക്കാനുള്ള ഒരു ചികിത്സ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ പ്രയോഗവൽക്കരിച്ചത് റസൂലുള്ളാഹിത്തിലാക്കുന്നതെന്ന്. റസൂലുള്ളാഹിത്തിലാക്കുന്ന ഭാര്യമാരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്റെ ഭാര്യമാരെയോ തന്റെ വൃത്യന്മാരെയോ ഒരിക്കലും റസൂലുള്ളാഹിത്തില്ല. മനസ്സിലായില്ലേ? അതേപോലെ റസൂലുള്ളാഹിത്തിന്റെ മാത്രങ്ങളോട് വന്നിട്ട് ലഹീത്ത് ബിൻ സബറ തന്റെ ഭാര്യനെ കുറിച്ച് കംപ്ലൈന്റ് ആണ്. വൃത്തത്തിൽ ഒതുങ്ങാത്ത പരിപാടിയാണ് 38 പെരുമാറ്റാണ് എന്ന്. അപ്പൊ റസൂലുള്ളാഹിത്തുള്ള കാര്യത്തിൽ മാത്രം പറഞ്ഞാണ് അവർ ഉപദേശിച്ച് കിടപ്പറ മാറിക്കിടക്ക്. നിന്റെ പെണ്ണിനെ ഒരിക്കലും നീ അടിക്കരുത് എന്നാണ് റസൂലുള്ളാഹിത്തുള്ള കാര്യത്തിൽ മാത്രം പറഞ്ഞത്. മനസ്സിലായി? അതേപോലെ തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ഉമറോ അതല്ല സഹാബികളിൽ ചിലർ വന്നിട്ട് സ്ത്രീകളെ കുറിച്ച് കംപ്ലൈന്റ് വന്നു മനസ്സിലായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് ആ സ്ത്രീകളെ ഇവരെ ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു മനസ്സിലായി. അപ്പടക്കം പ്രശ്നങ്ങൾ തീർക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇബ്നു മാജന്റെ കണ്ട റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഇബ്നു അബീസിന്റെ റിപ്പോർട്ടിൽ 70 സ്ത്രീകൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിൽ കംപ്ലൈന്റ് ചെയ്തതാണ് ഭർത്താക്കന്മാരുടെ മോശമായ പെരുമാറ്റം. അപ്പൊ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉംറിഹു വലാ യംറിഹു മിൻകും ഇല്ലാ ശിറാറുക്കും. പെണ്ണുങ്ങളെ അടിച്ചോളി, നീചന്മാരെ പെണ്ണുങ്ങളെ അടിക്കുള്ളൂ, നിങ്ങളിൽ നീചന്മാർ മാത്രമാണ് പെണ്ണുങ്ങളെ അടിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സിലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അടിക്കാൻ പറഞ്ഞുള്ളത് അടിക്കാനല്ല, പിന്നെ എല്ലാവരും അടിക്കാനല്ല മനസ്സിലായല്ലേ, എല്ലാവരും അടിക്കാൻ തന്നെ വല പതറിപ്പോ ഈമാ അള്ളാഹ്. അങ്ങനെ തന്നെ ഹദീസിലുണ്ട് അള്ളാഹിന്റെ പിന്നെ അടിയാറ്റികളെ പെണ്ണുങ്ങളെ നിങ്ങൾ അടിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ രീതിയിലുള്ള സ്നേഹബന്ധം കൊണ്ട് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ചികിത്സയുടെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള എന്ത് അടി മനസ്സിലായില്ല. അതെങ്ങനെയാണ്? അത് വിശ്വാസ പോലുള്ള കൊണ്ടുള്ളതായ ഒരു മാനസികമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു പ്രയോഗം മാത്രമാണ്. അല്ലാതെ നമ്മൾ പിന്നെ ഞങ്ങളെ നാട്ടിൽ അതിൽ മുടുകോലുവടിയത് മനസ്സിലായില്ലേ, മുടുകോലുവടി അതിണ്ടെങ്കിൽ നെല്ല് കറ്റ തല്ലാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു അന്നാരി വേണ്ടിയിട്ടുള്ള അരിയൊന്നും ഇല്ലാമില്ല. പല ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് പെണ്ണുങ്ങളെ തല്ലാൻ വരുന്ന അതാണ് ഇന്ന് അതാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെയല്ല മനസ്സിലായി. ഈ രീതിയിലുള്ള ഒരു കുറച്ചിനെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അതാണ് മൂന്നാമത്തേത്, മൂന്നാമത്തേത് അതാണ്. പിന്നെ അത് ഫലിക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഓബരി ഭൂമൻ ഫൈൻ അസാനക്കും, സ്ത്രീകൾ നിങ്ങൾക്ക് വഴിപ്പെടുകയാണെങ്കിൽ ഫലാത്ത ഭൂ അലഹിന്ന സബീല, നിങ്ങൾ മറ്റൊരു മാർഗം ആ സ്ത്രീകൾക്കെതിരിൽ അന്വേഷിക്കരുത്. അല്ല സഭയുടെ ഒരു പ്രശ്നം തീർന്നാൽ കഴിഞ്ഞു, അത് നിങ്ങളുടെ ഭാര്യമാരാണ് ഒന്നിച്ചു പോകാണ്ട് വേണ്ടത്. പല തെപ്പുകൾ അറിയിക്കുന്ന സംഗീത സ്ത്രീകൾക്കെതിരെ മറ്റൊരു മാർഗം നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞതല്ല, അന്വേഷിക്കാൻ പറഞ്ഞതല്ല. ഇന്നല്ലാഹ കാന അലിയൻ കബീറാണ്, അള്ളാഹു അലിയാണ്, അള്ളാഹു കബീറാണ്. എന്താ അള്ളാഹു അലിയാണ്? അള്ളാഹുമാണ് എല്ലാവർക്കും മുകളിൽ, അള്ളാഹുമാണ് വലിയവൻ. പെണ്ണിന്റെ മുകളിലാണ് ഭർത്താവ് ഉള്ളതെങ്കിൽ ഭർത്താവിന് മുകളിലാരുണ്ട്? ആ അലിയായ അള്ളാഹുണ്ട്, കബീറായ അള്ളാഹുണ്ട്. പറഞ്ഞോലെ ഇവനെ ഒതുക്കാനും വേറെ പ്രയാസമാണ്. പിന്നെ പറയാണ് വൈ നഖിത്തും ഫിഖാഖ ബൈനിഹിമാ ഫബഹത് വഹഖമ മിൻ അഹ്ലിഹ വഹഖമ മിൻ അഹ്ലിഹി, ഇനിയും അവർക്കിടയിലുള്ള പടക്കം നിങ്ങൾ ഭയക്കുകയാണ് എങ്കിൽ അവരുടെ കൂട്ടക്കാരിൽ നിന്നും അവന്റെ കൂട്ടക്കാരിൽ നിന്നും വിധികർത്താക്കളെ നിയോഗിക്കുക. ഈ യുവീദ ഇസ്ലാഹ യുവസത്തില്ലാഹു ബൈനഹുമാ, ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഈ വിധികർത്താക്കൾ അവർ ഇസ്ലാഹാണ് നന്നാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ യുവസത്തില്ലാഹു ബൈനഹുമാ, ഈ ദമ്പതികൾക്കിടയിൽ അള്ളാഹു തോന്നിയിട്ടുണ്ടാകും. നിയത് കൊണ്ടതാണ് എങ്കിൽ പഠിച്ചോണ്ടെങ്കിൽ ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പിന്നെ അള്ളാഹാൻ അരി മനസ്സാധീത, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് മനസ്സിലെ. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല തലാഖിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളതായ കുറെ പരിപാടികൾ എന്ത് ചെയ്യാന്ന് ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞത് മാറ്റാൻ വേണ്ടിട്ട് പറഞ്ഞു മനസ്സിലായോ. എന്നിട്ടും വിധികർത്താക്കളെ നിയോഗിച്ചിട്ട് പ്രശ്നം തീരാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മനസ്സിലല്ലേ, അങ്ങനത്തെ രണ്ട് ജോലികളെ വെച്ച് കൂട്ടുക എന്നുള്ളത് ഒരിക്കലും നടക്കൂല മനസ്സിലെ. അങ്ങനെ ഒരു വിവാഹബന്ധം തുടരൂല മനസ്സിലെ. അള്ളാഹു മനുഷ്യരോട് കാരുണ്യമുള്ള അള്ളാഹുവാണ്, ഈ ദീൻ കാരുണ്യത്തിന്റെ ദീനുമാണ്. ഒരിക്കലും ഒക്കാത്ത രണ്ട് ജോലിയോ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിണ്ടാൻ പറയുക എന്നുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറുൽ ഇലാജി അൽകൈ, അറബിയിൽ പറയും ആഹ്റു ഇലാജി, അവസാനത്തെ ചികിത്സ അൽക്കൈ, കൈ ചികിത്സ എന്നത് ആ അവസാനത്തെ ചികിത്സ എന്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സ്വലാത്ത്, ആ സ്വലാത്തു മർറത്താൻ, അല്ലെങ്കിൽ യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുന് നിസാ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്, അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സ്വലാത്ത്. ആ സ്വലാത്തു മർറത്താൻ, രണ്ട് പ്രാവശ്യങ്ങളിലായിട്ടാണ് സ്വലാത്ത്. ഫഇൻ സാഅതും ബിമഅറൂഫിൻ അവ തസ്രീഹും ബിഇഹ്സാൻ, ഒന്നിൽ നല്ല രീതിയിൽ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ തസ്രീഹും ബിഇഹ്സാൻ, മാന്യമായിട്ട് പറഞ്ഞയക്കുക. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായ സ്വലാത്ത്. ആ സ്വലാത്ത് അതിൽ ആ സ്വലാത്ത് സുന്നി എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴാണ് സ്വലാത്ത്, സ്വലാത്ത് ചെല്ലേണ്ട സമയം വന്നിട്ടുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലേണ്ടത് തോന്നിയ രീതിയിലല്ല. പിന്നെയോ സ്ത്രീ ആസവകാരിയാണെങ്കിൽ സ്വലാത്ത് ചെല്ലാൻ പാടില്ല. പ്രസവരക്തമുള്ള പ്രസവിച്ചിറക്കുന്ന പെണ്ണുങ്ങളെ സ്വലാത്ത് ചെല്ലാൻ പാടില്ല. സ്ത്രീ ആർത്തം പിരീഡ് കഴിഞ്ഞ് ശുദ്ധികാലത്തേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ആ ശുദ്ധികാലത്ത് ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധികാലത്ത് തലാക്കല്ലാൻ പാടില്ല. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ നോക്കണം. പെണ്ണിനെ തലാക്ക് ചെല്ലണമെങ്കിൽ ഇത് നോക്കേണ്ടതുണ്ട്. മനസ്സിലെ ഓളെ തരി കൊണ്ടുപോയി ഞാൻ ഇന്ത്യ ഇതാണ്ട് ഇതാണ് ഞാൻ തലാക്കിലേക്ക് ഞാൻ പോകണമെന്ന് പോകണം അങ്ങനത്തെ പരിപാടിയില്ല. അല്ലെങ്കിൽ ഓളെ ഞാൻ തലാക്കിൽ ഇരിക്കുന്ന എന്തെങ്കിലും വിളിച്ചറിയലില്ല. ഇത് നോക്കണം അവളുടെ മനസ്സ് പിരീഡിലാണോ അല്ലെങ്കിൽ പിന്നെ നിഫാസിന്റെ സമയത്താണോ, അതല്ല ശുദ്ധികാലത്ത് തന്നെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശുദ്ധികാലമാണ് നോക്കണം. ആ സമയത്ത് തലാക്ക് ചെല്ലാമെന്നുള്ളതല്ല, തലാക്ക് ഹറാമാണ്. മനസ്സിലായില്ലേ? ഇതിനു മുമ്പ് പറഞ്ഞുള്ള ഭാര്യയെ തലാക്ക് ചെല്ലി അവരുടെ ആർത്തകാലത്ത് തലാക്കല്ലേ. ഇതിനു മുമ്പ് ഭാര്യനെ തലാക്കല്ലേ. ഉമർ പറഞ്ഞിട്ട് അത് റസൂലുള്ളാഹി പറഞ്ഞു, റസൂലെ ഇബ്നു ഉമർ വന്ന് പെണ്ണുങ്ങളെ മുമ്പേ പെണ്ണുങ്ങളെ തലാക്കല്ലേ അവരുടെ ആർത്തകാലത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു മൂറു ഹുസലി യുറാദി അഖാ, തിരിച്ചെടുക്കാൻ പറയാം, തിരിച്ചെടുക്കാൻ പറയാം. എന്നിട്ട് അവരുടെ ആർത്തവ കഴിഞ്ഞ് ശുദ്ധി കഴിഞ്ഞ് ആർത്തവ കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ ഭാര്യയായിട്ട് വെച്ചോട്ടെ അല്ലെങ്കിൽ തലാക്കിലേക്ക് ഒഴിവായിക്കോട്ടെ എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ആർത്തവ കാലത്ത് തലാക്ക് ചെല്ലുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിഷേധിച്ചു. അതിന് റസൂലുള്ള പാടില്ല എന്ന് പറയുന്നത്. അതെപ്പോ തലാക്ക്? തലാക്ക് ഭാര്യയുടെ ശുദ്ധികാലത്താണ്, ആർത്തവമില്ലാത്ത സമയത്താണ്. എങ്ങനെയുള്ള ശുദ്ധികാലം? അതിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെ തലാക്ക് അല്ലെങ്കിൽ എന്ത് പറയാ, തലാക്ക് അസുന്നി ഇസ്ലാമിലെ തലാക്ക് എന്ന് പറയും. എന്താ ഒരു പെണ്ണ് നിക്കാഹ് നടന്ന് ആ പെണ്ണേക്ക് വീട് കൂടിയിട്ടില്ല, കേവലം അക്കത് നടന്നിട്ടേ ഉള്ളൂ, നിക്കാഹ് നടന്നിട്ടേ ഉള്ളൂ, വീട് കൂടിയിട്ടില്ല. എങ്കിൽ അവളെന്ത് ചെയ്യാം? തലാക്ക് ചെല്ല. മനസ്സിലായില്ലേ? അവളുടെ ആർത്തവകാലം അല്ലെങ്കിൽ അവളുടെ ശുദ്ധികാലം നോക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പൊ കേവലം വിവാഹ ഉടമ്പടി നടന്ന് വീട് കൂടൽ നടന്നിട്ടില്ലായിരിക്കിൽ അത്തരം സ്ത്രീകൾ ഏത് സമയത്തും തലാക്കല്ല. ആ തലാക്കിന് എന്ത് പറയും? തലാക്ക് സുന്നി എന്ന് പറയും. ആർത്തവ രക്തം നിലച്ച ഒരു പെണ്ണ്, ഒരു പെണ്ണിന് ആർത്തവം നിന്നിട്ടുണ്ട്, വയസ്സായിട്ടൊക്കെ ആർത്തവം നിന്നിട്ടുണ്ട് എങ്കിൽ അത്തരം പെണ്ണുങ്ങളെങ്കിലും എപ്പോഴും തലാക്കല്ല. കാരണം എന്താ? അവർക്ക് ആർത്തവ രക്തമുള്ള ഒരു പിരീഡ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം സ്ത്രീകളെ തലാക്കുന്നുണ്ട്. അതിന് പ്രശ്നം ആ തലാക്കിനൊക്കെ എന്താന്ന് പറയാം? തലാക്ക് അസുന്നി എന്ന് പറയാം. വിധേയ തല മനസ്സിലായി, ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലായി. എന്താ വിധേയായ തലാക്ക് എന്ന്? വിധേയായ തലാക്ക് വക്തിലുമുണ്ട് അദബിലുമുണ്ട്. വക്തിലുമുണ്ട് അദബിലുമുണ്ട്. എന്താ വക്ത് പറഞ്ഞ അതത് എന്ന് പറഞ്ഞ വക്ത് എന്ന് പറഞ്ഞാല് സമയത്ത്. ഇപ്പൊ ആർത്തവ പിരീഡിൽ ആർത്തവ സമയത്ത് തലാക്കല്ല, അതാണ് സമയം, അത് വിധേയിയായ തലാക്ക്. നിഫാസിന്റെ സമയത്ത് തലാക്ക് ഇതല്ല. അതേപോലെ തന്നെ ശുദ്ധികാലത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ തലാക്ക് ഇതല്ല. അതാണ് തലാക്കുൽ ബിദഅയ്. അതതില് അതതില് വിധേയിയായ തലാക്ക്. അതെന്താ? പെണ്ണിനെ അല്ല ഞാൻ മൂന്ന് ജില്ലിക്കുന്നു പറയാം. ഇസ്ലാമിന് അങ്ങനെ മൂന്ന് ജില്ലകളുടെ മക്കളല്ല, അങ്ങനെ തലാക്കില്ല. അന്ന ഞാൻ മൂന്ന് തലാക്ക് ജില്ലയിരിക്കുന്നു, അല്ലെങ്കിൽ അൻസി താലിഫുൻ അൻസി താലിഫുൻ അൻസി താലിഫുൻ എന്ന്. അല്ലെങ്കിൽ ഒരു ശുദ്ധികാലത്ത് തന്നെ, ഒരു ശുദ്ധികാലത്ത് തന്നെ ഒരു പെണ്ണിന്റെ ആറ് മാസം അല്ല ആറ് ദിവസം ആർത്തവം ഉണ്ടായി, പിന്നെ നീണ്ട ശുദ്ധികാലം, പിന്നെ ഒരു ആറ് ദിവസം ശുദ്ധികാലം. ഇപ്പൊ 24 ദിവസം ശുദ്ധികാലം കിട്ടി, 24 ദിവസം ശുദ്ധികാലം ആറ്, പിന്നെ ആർത്തവം പിന്നെയാണ്. അപ്പൊ ഈ ശുദ്ധികാലം കണ്ടില്ലേ, ഈ ശുദ്ധികാലത്ത് മൂന്ന് തവണ ഒരു പെണ്ണിനെ തലാക്കല്ലേ. ആദ്യം 24 തന്നെ ഒന്നാമത്തെ ദിവസം തലാക്കല്ലേ, പിന്നെ ഒരു 10-12 13 ദിവസം കഴിഞ്ഞിട്ട് ഒരു തലാക്കല്ലേ, പിന്നെ 13 ദിവസം കഴിഞ്ഞിട്ട് ഒരു തലാക്ക്, 24-ാം ഒരു തലാക്കല്ലേ. അതെന്താ തലാക്ക്? എന്താ തലാക്ക്? വിധേയയാണ്. ഒരു ശുദ്ധികാലത്തിൽ ഒരു ശുദ്ധികാലത്തിന്റെ വിവിധ സമയങ്ങളിൽ തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തലാക്ക് വിധേയയാണ്. അങ്ങനെ തലാക്കില്ല. പിന്നെ എങ്ങനെ തലാക്ക്? തലാക്ക് ഈ 24 തന്നെ 24 ദിവസം ശുദ്ധികാലം, ഇതിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു തലാക്കല്ല അവിടെ. അങ്ങനെ ആ തലാക്കല്ലേ ഇങ്ങനെ. എന്നിട്ട് അതെയാണെങ്കിൽ പെണ്ണ് പിന്നെ വിചാരിക്കണം. എത്ര കാലം വിചാരിക്കണം?
ഒരാർത്ഥവകാലം, പിന്നെ 24 ദിവസം, പിന്നെ 6, പിന്നെ 24, പിന്നെ 6.
മനസ്സിലായി? വൽമുത്തല്ലഖാത്തു യതറബ്ബത്ന ബിഅൻഫുസിഹിന്ന തലാഖത ഖുറൂ, വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണുങ്ങൾ 3 ഖുറൂ അവരെന്ത് ചെയ്യണം? ഉദ്ധരിക്കണം. മൂന്ന് കുറവ് ഉദ്ധരിക്കണം. മൂന്ന് കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശുദ്ധികാലമാണോ അതല്ല ആർത്തവകാലാണോ? അതിൽ അഭിപ്രായ വ്യത്യാസം ഞാൻ പിന്നെ ഞാൻ വിശദമായിട്ട് വരും. രണ്ട് പരിഗണിക്കുക എങ്കിൽ എത്ര കാലം ഉദ്ധരിക്കണം? ഈ ശുദ്ധികാലത്ത് ഇവിടെ തലാക്കരുത്, പിന്നത്തെ ആർത്തവകാലം ഉദ്ധരിക്കണം. പിന്നത്തെ ആർത്തവകാലം പെണ്ണ് ഉദ്ധരിക്കണം, പിന്നത്തെ ആർത്തവകാലം പെണ്ണ് ഉദ്ധരിക്കണം.
മനസ്സിലെ ഈ പിരീഡിനാണ് പറയുന്നത്. ആ പെണ്ണിന്റെ
ഇതാണ് എന്ന് പറയാ പണ്ടിന്റെ ദീർഘകാലം. ഇപ്പൊ ഇതിലെത്ര ഈ നീണ്ട പിരീഡിൽ എത്ര തലാക്കാൻ പറഞ്ഞത്? ഒരൊറ്റ തലാക്കാണ്. ഇവിടെ അന്ന തലാക്ക്, ഇവിടെ അന്ന തലാക്ക്, ഇതാണ് ഒന്നാമത്തെ തലാക്ക്. ഒന്ന് ചെയ്യാതെ എന്ത് ചെയ്യാം? ഈ ഇദ്ദയുടെ കാലഘട്ടത്തിൽ ഈ പെണ്ണിനെ തിരിച്ചെടുക്കാം. ഓളോട് ചെന്നിട്ട് പറയാം, ഞാൻ എന്നെ തിരിച്ചെടുത്തിരുന്നു, ഇതിന്റെ പെണ്ണുങ്ങൾ തന്നെയാണ്, അത് മതി, നിക്കാഹ് വേണ്ടതില്ല, മഹർ വേണ്ടതില്ല, വലിയ വേണ്ടതില്ല, മാതാനെ കൂട്ടിക്കൊണ്ടിരുന്ന പ്രശ്നമൊന്നുമില്ല. ഓൾ ഇയാൾ ചെന്നിട്ട് ഓളോട് പറഞ്ഞാൽ മതി, എന്നെ തിരിച്ചെടുത്തിരുന്നു എന്നാ കഴിഞ്ഞു പ്രശ്നം തരുന്നു. മനസ്സിലായത്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അസ്സലാമു മർറത്താനി രണ്ട് ഭാഗത്തേക്ക് അതിലൊന്ന് ചെയ്ത് ഇതിൽ തീരുന്നതോടുകൂടി ഒന്നുകിൽ ഇൻസാഫുണ്ടാവോ നല്ല നിരക്കുവാണോ പിടിച്ചു വെക്കാം ഭാര്യയായിട്ട്. ആ ഉപസ്ത്രീഹം ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപചര ഉപചര കരിക്ക് പറഞ്ഞേക്കാം നല്ല രീതിയിൽ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഒരു തലാക്കാണ്, ഇതിനെ മടക്കിയെടുക്കാം. അലങ്കാരിക്ക് വേണ്ടതൊക്കെ വെള്ളം കുറിച്ചില്ലയാൽ ഇത് കഴിഞ്ഞോടുകൂടി ഉപചാരം ചെയ്യാം. ഈ ആയിരം കഴിഞ്ഞാൽ അടുത്ത 24 തുടങ്ങുമ്പോ അതിന്റെ തുടക്കത്തിന് മുപ്പത്തിയേറെ കൊണ്ടുപോയിക്കാം. ഇതിൽ ഇവിടെ 30 കൊണ്ടുപോയാൽ മനസ്സിലായി? ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മൂപ്പരിക്ക് തോന്നാനേ വേണ്ട, മോള് ഇവിടുന്ന് മടക്കിയിരുത്ത്, പ്രശ്നം മടക്കിയിരുത്ത്. ഈ സമയത്ത് ഇവളെ മടക്കിയെടുക്കാൻ ഇയാൾക്ക് മാത്രമേ അവകാശമുള്ളൂ, വേറെ ആക്കുകളെ കെട്ടാൻ പറ്റില്ല, അന്വേഷിക്കാനും പറ്റില്ല. കാരണം ഇവളുടെ ഇവള് ഇയാളെ കസ്റ്റഡിയിലാണ്. കാരണം മൂപ്പരെ പ്രശ്നം ശരീരമായിരിക്കുന്നത് അല്ലെങ്കിൽ മൂപ്പരുടെ കീഴിലാണ്, മൂപ്പരെ ചെലവിലാണ്. ഏ താമസ സ്ഥലം കൊടുക്കേണ്ടതും ചെലവിന് കൊടുക്കേണ്ടതും തലാഖ് ചൊല്ലിയ കാരണം അയാളാണ്. മനസ്സിലല്ലേ? തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹപ്പെട്ടത് ആരാണ്? ഇയാൾ തന്നെ. അതുകൊണ്ട് തന്നെ ഈ പിരീഡ് ഒക്കെയും അവൾ കാത്തിരിക്കണം, അയാൾക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്ത് ഇതിനുള്ളിൽ തിരിച്ചെടുത്ത് പിന്നെയും തോന്നാണ് ബന്ധം പോ തുടരില്ല പ്രശ്നമാണ് എങ്കിൽ എന്ത് ചെയ്യാം? പിന്നെ അയാൾക്ക് തലാഖ് ചെല്ല. എപ്പോ?
പിന്നത്തെ ഒരു 24 ദിവസം വരുമ്പോ.
എങ്ങനെയുള്ള 24 ദിവസം? അല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ശുദ്ധികാലം 24 ദിവസം. അതിന് തലാഖ് ചെയ്യുന്നത്
തലാഖ് ചെല്ലിട്ട് പിന്നെ എന്ത് ചെയ്യണം? അവള് ഉദ്ധരിക്കണം. ഇതേപോലെ
കണ്ട
ഇതേപോലെ ഉദ്ധരിക്കണം.
ഈ സമയം ഉദ്ധരിക്കണം. മനസ്സിലെ? ഈ ഇദ്ദേഹം ഇരിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാം? ഇയാൾക്ക് ഇവളെ തിരിച്ചെടുക്കാം. വേറെ മഹർ വേണ്ട, വലിയ വേണ്ടതെന്ന് പറയണ്ട, ഞാൻ രണ്ട് സാക്ഷികളോ വേണ്ടതില്ല, മഹറൊന്നും വേണ്ട, ഞാൻ അങ്ങനെ തിരിച്ചെടുത്തിരുന്ന 30 ദിവസം അതേ 30 ദിവസം ഭാര്യയായിട്ട് സ്വീകരിക്കാം. ഇത് കഴിയുന്നതോടുകൂടി പൈസാക്കും മാറും. കുറച്ച് സ്ത്രീയാണ് ഗ്രഹിച്ചാൽ മൂപ്പർ രണ്ട് കാഴ്ചയും കഴിഞ്ഞ് തലാക്ക് മറത്താനും ഉണ്ടാക്കും. രണ്ട് കഴിഞ്ഞ് രണ്ട് തവണയായിട്ടാണ് തലാക്ക്. അതിങ്ങനെയാണ്. ഇത് കഴിഞ്ഞാൽ അല്ല പിന്നെ മൂപ്പരെ എന്ത് ചെയ്യണം? മൂപ്പത്തേക്ക് പോകാം. അല്ല, ഇവിടുന്ന് തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് പിന്നെ വിവാഹജീവിതം തുടരുകയാണ്. വിവാഹജീവിതം തുടരുന്ന അപ്പോ പിന്നെ പ്രശ്നങ്ങളാണ് എങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ശുദ്ധികാലത്ത് തലാക്കല്ല, ആ തലാക്ക് ചെല്ലു കഴിഞ്ഞാൽ കള പിന്നെ കഴിഞ്ഞു. അതാണ് മൂന്നാമത്തെ തലാക്ക്. മൂന്ന് തലാക്ക് എന്നാൽ ഇതാണ് മൂന്നാമത്തെ തലാക്ക്. ഇതേപോലെ പിന്നെ തുടരുമ്പോ 24-ാമത്തെ ഇരുപത്തിനാല് ദിവസമുള്ള അമൃത ശുദ്ധി രാജ്യം 24 ദിവസം ആയിക്കോളാമെന്നില്ല കേട്ടോ. നമ്മളൊരു ഉദാഹരണത്തിന് എഴുതിയത്, എനിക്ക് എന്നാ 24 ദിവസം തരികയാണ് ചോദിക്കേണ്ടായിരുന്നു. ഇത് ശുദ്ധി കാലത്തിന് ഉദാഹരണം എഴുതിയാണ്. അവളുടെ ശുദ്ധികാലം വരുമ്പോ അവളുടെ തലാക്ക് തന്നെ അന്ന് ഞാൻ തലാക്ക് ചൊല്ലിയിരിക്കുന്നു. ആ തലാക്ക് എന്ത് തലാക്ക? അതാണ് മൂന്നാമത്തെ തലാക്ക്. മൂന്നും ചൊല്ലി എന്നറിയില്ല ഈ തലാക്കിന്. പറഞ്ഞ മനസ്സിലായത് ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ തലാക്ക്. അതോടുകൂടി പല യഹല്ലു പല തഹല്ലു ഹത്തായു ഇവൾക്ക് ഈ തലാക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ തലാക്ക്. ഇവൾ എന്ത് ചെയ്യണം പിന്നെ? ഈ തലാക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ധരിക്കണം. എന്താ ഈ സമയം ഇദ്ധരിക്കണം അവള്. പക്ഷെ ആ യുദ്ധം എവിടെ ഇരിക്കേണ്ടത്? ആദ്യ വരയിലല്ല, ഓള വരയില. മനസ്സിലായില്ല? ഇദ്ധരിക്കണം. ആ ഇദ്ധരിക്കേണ്ടത് അവളെ മനസ്സിലാണ്. മനസ്സിലായില്ല? ഈ തലാക്ക് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓളെ ആർക്കും ബെയ്യാൻ കെട്ടാൻ പാടില്ല. പിന്നെ ഇവളെന്ത് ചെയ്യണം? ഇവള് വേറൊരാള് ഇവളുടെ ഇട്ട കഴിഞ്ഞിട്ട് വേറൊരാണ് അവളെ കല്യാണം കഴിക്കണം. എന്തിന്? എന്തിനാ കല്യാണം കഴിക്കണം? ഇയാൾ കെട്ടാനാ? ചടങ്ങ് കല്യാണമല്ല. പിന്നെ വേറൊരാൾ അവളെ കല്യാണം കഴിക്കുന്നത് അവർ തമ്മിലുള്ള ജീവിതം തുടരാനാണ്. അവർ തമ്മിലുള്ള ജീവിതം തുടരാൻ വേണ്ടിയിട്ടാണ് അവർ കല്യാണം കഴിക്കേണ്ടത്. അങ്ങനെ കല്യാണം കഴിക്കുകയും അവർ വിടുകൂടുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ തമ്മിലുള്ള ബന്ധവും തുടരാത്തൊരവസ്ഥ വന്നിട്ട് അയാൾ അവളെ വിവാഹമോചനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ ഭർത്താവിന് എന്ത് ചെയ്യാം? പിന്നെ അവളെ കല്യാണം കഴിക്കണം. പറയാൻ വെച്ചാല് ഇതാണ് ഇസ്ലാമിന് തലാഖ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അത്തലാഖ് മറത്താൻ ഇപ്പൊ ഇൻസാഫ് ബിമാഅറൂഫ് പിന്നെ തസ്ലീഹും ബിഇഹ്സാൻ ഫഇൻ ഖിഫ്തും അല്ലാ യുഖീമ ഹുദൂദ എന്തായാലും പിന്നെ അത്തലാഖ് മറത്താൻ ഇപ്പൊ ഇൻസാഖിന്റെ മാറും പിന്നെ തസ്ലീഹും ബിഇഹ്സാൻ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു ബന്ധ സൂറത്തുൽ ബഖറയിൽ പറയുന്ന ആ തലാഖിന്റെ രീതി ഇതാണ്. ഇതാണ് ഇസ്ലാമിലെ തലാഖ്. ആ തലാഖിനാണ് എന്ത് പറയാ? തലാഖ് സുന്നി എന്ന് പറയാം. മനസ്സിലായത്? എന്നാൽ ഇത് വലിയതായിട്ട് മനസ്സിലായ ഞാൻ എന്നെ മൂന്നും ചെല്ലി എന്ന് പറയാം. ഒരൊറ്റ സദസ്സിൽ അല്ലെങ്കിൽ ഒരു ശുദ്ധികാലത്ത് അല്ലെങ്കിൽ ഇദ്ദേഹം ഇരിക്കുന്ന മൂന്നാം പ്രാവശ്യം പോയിട്ട് പറയാം ഇവളിദ്ദേഹം ഇരിക്കുകയാണ് തലാക്ക് ഒന്ന് ചൊല്ലി. എന്നിട്ട് കൈ ജീവൻ ഇരിക്കുമ്പോൾ തന്നെ പോയിട്ട് ഇടക്കിടക്ക് മുമ്പത്തേക്കാരൻ നമുക്ക് തരാൻ അന്ന് ഞാൻ വീണ്ടും ചൊല്ലി, അന്ന് ഞാൻ വീണ്ടും ചൊല്ലി, അല്ലെങ്കിൽ അത് രണ്ടും ചൊല്ലി, അത് മൂന്നും ചൊല്ലി. ഇതിനൊക്കെ എന്താ പറയാ? തലാക്ക് വിതറി എന്നാ പറയാം. അതിനുള്ള തലാക്ക് വിതറി. അങ്ങനെ തലാക്ക് എന്തില്ല ഇസ്ലാമിൽ? ഇല്ല. അങ്ങനെ തലാക്ക് ചെല്ലുന്നവൻ പാപിയാണ്. അങ്ങനെ തലാക്ക് ചെല്ലുന്നവൻ വിതറിയായിട്ടുള്ള തലാക്ക് ചെല്ലുന്നവൻ പാപിയാണ്. അവന് വലിയ ഹറാമാണ് പ്രവർത്തിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയതിനവന് കളവാക്കി, അല്ലെങ്കിൽ അവന് കളിയാക്കുന്നവനാണ് പറഞ്ഞത് മനസ്സിലായത്. അതുകൊണ്ട് അവന് പാപിയാണ്. പക്ഷേ അയാൾ തലാക്ക് ചെല്ലിയിട്ടേക്ക് ഒരു തലാക്ക് സംഭവിക്കും. തലാക്ക് ചെല്ലിയാൽ തലാക്ക് സംഭവിക്കും. ഒരു തലാക്ക് സംഭവിക്കും. ഇതാണ് അത്തലാക്ക് സുന്നി വത്തലാക്ക് ബിദഅഇ. ഇനി അത്തലാഖ് ഉറജി അത്തലാഖ് അത്തലാഖ് ബാഇ എന്ന് പറഞ്ഞ് വേറെയുണ്ട്. ഇതിനെ തലാക്ക് ഇൻഷാല്ലാഹ് അത് അതിനെ തുടർന്നുള്ള ചില മത്തലകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശരിയിട്ടാണ്. കുറേ തലാഖ് തലാഖ്മാരകൾക്കും ഒരു അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ബാക്കി തലാഖ് ബിദ ഇപ്പൊ നമ്മൾ തലാഖ് പിന്നെ ഒരു ശരിയ പിന്നെ തലാഖ് ബാഇ അതേപോലെ തന്നെ അത്തലാഖ് ഉറജി അതും പിന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ. അതെ,